ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടത്തുന്നത് ഒരു വലിയ വിശ്വാസ പരിപാടിയാണ്. കാരണം മക്കളൊക്കെ അവർക്ക് വിളിക്കേണ്ട എല്ലാവർക്കും കുറിയായിരിക്കും നടന്ന് വിളിക്കും, അപ്പനും അമ്മയും പോയി വിളിക്കേണ്ടവരെല്ലാവരെയും വിളിക്കും. എന്നിട്ട് ഒരു ഉദ്ദേശ സംഖ്യയെങ്കിലും നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഈ കർത്താവിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണ്. കർത്താവേ, കാനാവിലെ കല്യാണത്തിങ്കിൽ നീ വന്ന് ന്യൂനതയെല്ലാം പരിഹരിച്ചതുപോലെ ഇവിടെ എല്ലാം ഭംഗിയായും മനോഹരമായും നടത്തണമെന്നുള്ള പ്രാർത്ഥന കാനാവിൽ മാത്രമല്ല ഇന്ന് കേരളത്തിലെല്ലാ കല്യാണത്തിലും നടക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം എത്ര പേര് വ്യക്തമായി വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. സായിപ്പിന്റെ രാജ്യത്ത് വന്നപ്പോൾ വേറെ ഒരു സംസ്കാരം ഞാൻ പഠിച്ചു. എന്താണെന്നറിയാമോ, കല്യാണക്കുറിവിന്റെ അടിയിൽ സവിസ്തരം മനോഹരമായി ഉല്ലേഖനം ചെയ്യും RSVP. നിങ്ങൾ വരുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവായി ആ ഫോൺ എടുത്ത് കറക്കി ഒന്ന് അറിയിക്കുക നിങ്ങൾ വരുന്നുണ്ടോ എന്ന്. കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടി മുതൽ ഏതൊരു റിസപ്ഷൻ നടന്നാലും അവർക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം എത്ര കോഴിയുടെ കാല് വളക്കണമെന്ന്. അതിൽ ഒരുത്തൻ കൂടുതൽ വന്നാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഫലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നതിന്റെ കാരണം ഇവിടെ RSVP ഒരു ഇൻവിറ്റേഷനെ അതിന് യുക്തവും യോഗ്യവുമായ ഒരു പ്രതികരണം മനുഷ്യർ പ്രതീക്ഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ കല്യാണ വിരുന്നിന് നമ്മെ ക്ഷണിക്കുമ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ മഹൽ സദ്യയിൽ പങ്കെടുക്കുവാൻ നമ്മെ വിളിക്കുമ്പോൾ അവനും അതിന് തുല്യമായ യോഗ്യമായ ഒരു പ്രതികരണം ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ആ മറുപടി കർത്താവേ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിലല്ല, ആ കല്യാണത്തിനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അതിന് യോഗ്യമാകുന്ന ചേർന്നതായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ പല മനുഷ്യരും കല്യാണത്തിന് പോകാതിരുന്ന കാര്യം എന്താണെന്നറിയാവോ? കല്യാണത്തിന് മുമ്പേ തീരുമാനിക്കും ഇതിന് വേണ്ടുന്ന വസ്ത്രങ്ങളും ചെലവുകളും ഒക്കെ ചെയ്യണം. കല്യാണത്തിന്റെ തലേന്ന് ആ വീട്ടിലെ സ്ത്രീ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, 5-8 മക്കളും അപ്പനും അമ്മയും സ്കൂളിൽ വാദ്യാന്മാരുമായി, മക്കൾ 3-4 ഹോസ്റ്റലിൽ പഠിച്ച് വളരെ ഭാരിച്ച ചിലവുകളുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട കുടുംബത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. തലേ ദിവസം രാത്രി വീട്ടിലെ അമ്മച്ചി, ആ വീട്ടിൽ പേർഷ്യക്കാരില്ല അമേരിക്കക്കാരും ആരുമില്ല, തലേ ദിവസം രാത്രി വീട്ടിലെ അമ്മച്ചി തന്റെ സാരികൾ എടുത്തു നോക്കുമ്പോൾ കണ്ടടാ കറ വരണ്ട സാരി ആയിരിക്കുന്നേ. ആ സ്ത്രീ കല്യാണത്തിന് പോവില്ല, കരച്ചിലോടുകൂടി അവർ അടുക്കളയിൽ കയറി. കാര്യം എന്നാണെന്നറിയാമോ, വിവാഹ വിരുന്നിന് യോഗ്യമായ ഒരു സാരി വാങ്ങിക്കുവാൻ ത്യാഗ മനോഭാവിയായ ആ മഹാ സ്ത്രീക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ബില്ല് അത്ര ഘോരമാണ്. മക്കളെ, ഇവിടിരിക്കുന്ന മിടുക്കന്മാരെ, വൻകിട ജോലികൾ ചെയ്യുന്ന പ്രതാപശാലികളെ, നിങ്ങളെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ സമ്പത്ത് കാലത്ത് മറക്കാതിരുന്നാൽ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരമെന്ന് ചോദിച്ചാൽ, ഒരു വിവാഹത്തിന് പോകണമെന്നിൽ അതിന് യോഗ്യതയുള്ളതായ ചില ഒരുക്കങ്ങൾ മനുഷ്യർക്ക് ആവശ്യമാണ് ഇല്ലേ? വസ്ത്രം, യാത്രാ സൗകര്യം, ഇതൊക്കെ. ഇതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ നമുക്ക് നൽകുന്ന ഈ മഹാക്ഷണക്കത്തിൽ അത്യുന്നതനായവന്റെ സന്നിധിയിൽ തന്റെ അതിവിശുദ്ധ ദൂതന്മാരുമായി വീണ്ടെടുക്കപ്പെട്ട ദൈവ സംഘത്തിൽ നിന്ന് ദൈവത്തോടുകൂടെ പന്തിയിലിരിക്കുവാൻ സുവിശേഷം മുഖേന നൽകപ്പെടുന്നു. വിരുന്നിന് പങ്കെടുക്കണമെങ്കിൽ തത്തുല്യമായ ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഞാനും അങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞ് കൈ കാണിക്കുമ്പോൾ നിർത്തുന്ന വണ്ടിയെ കയറി പോകുന്ന പരിപാടികളൊന്നുമല്ല ഈ സ്വർഗത്തിലേക്കുള്ള യാത്ര. അതുകൊണ്ട് സ്വർഗത്തിൽ തന്റെ കർത്താവ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ വലിയ ഈ വിളംബരം, ഈ വിളിക്ക് യോഗ്യമായ മറുപടി, തുല്യമായ ഒരുക്കം കൊടുക്കുന്ന ചില എൻട്രൻസ് റിക്വയർമെന്റ്സിനെ കുറിച്ച് ഈ രാത്രി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതിന് ആധാരമായി ഇന്ന് ഞാൻ പ്രധാനമായി 2 വേദഭാഗങ്ങളിലേക്ക് തിരിയത്തുള്ളൂ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വേദപുസ്തകങ്ങൾ തുറന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിനും 6-ാം അധ്യായത്തിനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായ ദൂത് അതിൽ നിന്നായിരിക്കും. പിന്നീട് അല്പം കഴിയുമ്പോൾ നാം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെയും 5-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കും. അതുകൊണ്ട് ഈ 2 ഭാഗങ്ങൾ എടുക്കത്തക്ക രീതിയിൽ വേദപുസ്തകം ക്രമീകരിച്ചു വെച്ചാൽ നമ്മുടെ ദൈവവചനം, കേൾക്കപ്പെടുന്ന ദൈവവചനം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിൽ കരുമനാഥനായ യേശു അരുളി ചെയ്യുന്നു. എന്ത്?
നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
വളരെ കഠിനമായൊരു പദം. എന്നാൽ കഥാവായ യേശു ക്രിസ്തു മറ്റുള്ളവരും നമ്മൾ വ്യത്യാസം എന്നാണെന്നറിയാമോ? തനിക്കൊരു കോ എലിഷൻ മിനിസ്ട്രി വ്യവസ്ഥയില്ല എന്നുള്ളത്. കേരളക്കാരിൽ നിന്ന് വന്നിരിക്കുന്ന നമുക്ക് ഈ കോ എലിഷൻ മിനിസ്ട്രി എന്നതിനെ കുറിച്ച് എന്നാ കൂട്ടുഭരണ വ്യവസ്ഥ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു 1967 ശങ്കരൻ നമ്പൂതിരിപ്പാടിന് മന്ത്രിസഭ വന്നതിന് ശേഷം ഒരൊറ്റ പാർട്ടി തനിച്ചിരുന്ന് ഭരിച്ചിട്ടില്ല. വ്യത്യസ്ത ഘടക കക്ഷികൾ ചേർന്ന് കൊടുക്കുന്നതായ കൂട്ടുഭരണ വ്യവസ്ഥയാണ്. യേശു ക്രിസ്തു ഒരു കൂട്ടുഭരണ വ്യവസ്ഥയ്ക്ക് മുതിരുന്നില്ല. സാത്താൻ അതിനാണ് തുനിഞ്ഞത്. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവൻ ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ സാത്താനെ നീ എന്നെ വിട്ടുപോകും, നിന്നോട് സഹിതം ചെയ്ത് നിന്നോട് ഭരണം പങ്കുവയ്ക്കുവാനല്ല എന്റെ പിതാവിനെ അയച്ചത്. നിന്നെ ചരച്ച് നിന്റെ തലയെ തകർത്ത് നിന്നെ ബലഹീനനാക്കി നിന്നെ ശക്തികെട്ടവനാക്കി നിന്നെ തോൽപ്പിച്ച് നിന്നെയും നിന്റെ ശക്തികളുടെ പേരും ജയോത്സവം കൊണ്ടാടുവാൻ എന്റെ പിതാവിന്റെ ലോകസ്ഥാപനത്തിന് മുന്നിൽ തിരഞ്ഞെടുത്തതാണ്. കൂട്ടുഭരണ വ്യവസ്ഥയ്ക്ക് ശത്രുവുമായി കൈകൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് എന്റെ യേശുവാണ്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മളാണ് വിചാരിച്ചു ഈ മനുഷ്യരുടെ ഫോളോയിങ് കിട്ടാനായി സ്റ്റാൻഡേർഡ്സ് ഒക്കെ അല്പം വാട്ടർ ഡൗൺ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ലഘൂകരിക്കാൻ നോക്കുന്നു. കാരണം ഞാൻ പറയാം, അനുകാരികളെ കൂട്ടണം അല്ലെങ്കിൽ പ്രസ്ഥാനം വളരത്തില്ലല്ലോ. അനുകാരികളെ സംഘടിപ്പിക്കാനായിട്ട് അവിടെ എന്റെ കുഞ്ഞേ അത് വേണമെന്നുമില്ല, അത് അത്ര നിർബന്ധമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു പൊത്തുവരുത്ത പ്രസ്ഥാനത്തിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടാകണം. അങ്ങനെയാണ് കൂട്ടുഭരണ വ്യവസ്ഥയോടൊപ്പം പോകുന്നത്. യേശു ഒരിക്കൽ ശിഷ്യന്മാരുമായി തന്റെ ദൈവപിതാവിന്റെ വചനം അറിയിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടിരുന്നവരെല്ലാം പറഞ്ഞത് കഠിനവാക്കും. യേശു എന്നെ പറഞ്ഞെന്നറിയാമോ? എന്നാൽ ഈ കഠിനവാക്കും മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്പം ഒന്ന് ലഘൂകരിക്കും. നിങ്ങൾ എന്റെ അടുത്ത ആൾക്കാരല്ലേ, നിങ്ങളേലും എന്നെ വിട്ടേച്ചു പോകരുതേ. യേശു പറഞ്ഞില്ലേ, പന്തിരുവരെ വിളിച്ചു, നിങ്ങൾ എന്ത് തീരുമാനിച്ചിരിക്കും, നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ വിട്ടിട്ട് പോവാം. അവിടെയാണ് സഭയുടെ വളർച്ച, അവിടെയാണ് സഭയുടെ അടിസ്ഥാനം. ഒത്തുവരുത്ത പ്രസ്ഥാനമല്ല ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ഇത് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ ചോരയാൻ എഴുതി സ്ഥാപിച്ചിരിക്കുന്ന ചില പ്രമാണ രേഖ ഇതിനുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാർ ഗുരു, നിത്യജീവന്റെ മൂഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? ഇന്ന് രാത്രി കർത്താവിന്റെ വാക്ക് വായിച്ചിരിക്കുന്നത് ഇതുപോലെ കഠിനമായ ഒരു പദമാണ്. നാം ആരവനെ അനുകരിച്ചാലും ഇല്ലെങ്കിലും തനിക്ക് അനുകാരികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ സത്യത്തെ ദൈവത്തിന്റെ വ്യവസ്ഥയെ കൂട്ടിക്കലർത്തി മായൻ ചേർത്ത് കഠിനമല്ലാത്തതാകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് യേശുവേ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ പോകയില്ല, എവിടേക്ക് പോകും, നിന്റെ പിന്നാലെ ഞങ്ങൾ വരുന്നുവെന്ന് വിശ്വാസത്തോടെ അനുസരണത്തിന്റെ ചുവടുകൾ നാം മുൻപോട്ട് വയ്ക്കുമ്പോൾ ഉയരത്തിൽ നിന്നും അവന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ട് നിന്നെ ഉള്ളം കയ്യിൽ അവൻ താങ്ങി നടക്കും, തന്റെ ഭുജങ്ങളിൽ അവൻ നിന്നെ വഹിക്കും, അവൻ നിന്നെ കഴുകന്റെ ചിറകിന്മേൽ പടർത്തി അനന്തവിഹാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. നീ അനുസരിക്കുവാൻ സന്നദ്ധനായി മുൻപോട്ട് പോകുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് നിന്റെ സാക്ഷ്യത്തിന്റെ വചനമായിട്ട് കർത്താവ് തന്റെ വ്യവസ്ഥയെ ലഘൂകരിച്ചല്ല, മറിച്ച് ബലഹീനനെ ശക്തിപ്പെടുത്തി അവന് ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നവന്. അതുകൊണ്ട് നാം എത്ര ആഗ്രഹിച്ചാലും ദൈവം നമുക്ക് ഈ വ്യവസ്ഥയെ മാറ്റുകയില്ല, മറിച്ച് അത് അക്ഷരപ്രതി തന്റെ ആന്തസത്തയോടുകൂടി അനുസരിപ്പാൻ കൃപ തരുന്ന ഒരു ദൈവത്തെയാണ് രാവിലെ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീതി അല്ലെങ്കിൽ അവന്റെ നീതി പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയേക്കാൾ ഉയർന്നതായിരിക്കണം. അതേ ഭാഗങ്ങൾ താഴോട്ട് നാം വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കാം.
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗത്തിനായി എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവ് കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും എന്ന് തീർത്തു പറയും.
എത്ര കഠിനമായ, എത്ര വിഷമകരമായ, എത്ര ശ്രദ്ധ ചെലുത്തേണ്ടതായ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, വിശ്വാസം പ്രഖ്യാപിക്കുവാൻ വളരെ എളുപ്പമാണ്. എന്റെ ഒരു സ്നേഹിതൻ പരിഹസിച്ച് പറയാറുണ്ട്, ഞാൻ ഈ ദൈവമക്കളെ പരിഹസിക്കുന്നവരുടെ നിന്ന് വളരെയേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കബീർദാസ് എന്ന് പറയുന്ന ഒരു മഹാനായ കവി ഇന്ത്യക്കുണ്ടായിരുന്നു. ആ കബീർദാസ് പറയുന്നത്, നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് വരികയും അവന്റെ വായടച്ചു കൂട്ടരുത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുന്ന മനുഷ്യനെ വീട്ടുമുറ്റത്തൊരു കുടിലിൽ എത്തിക്കൊടുത്ത് അവിടെ പാർപ്പിക്കണം. കാരണം അവൻ നിന്റെ ന്യൂനതകളെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു തരും. സ്തുതിപാടുന്നവർക്കെയും ചുറ്റും നിന്ന് ഇതാ രാജാവിന്റെ വസ്ത്രം മനോഹരം മനോഹരം എന്ന് പറയുമ്പോൾ അവൻ നിന്ന് സത്യാവസ്ഥ പറഞ്ഞു തരും. ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നവരിൽ നിന്നും വിമർശിക്കുന്നവരുടെ ഇടയിൽ നിന്നും ധാരാളം നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദൈവമക്കളെ പരിഹസിക്കുന്ന ഒരു പരിഹാസി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ വിശ്വാസികളുണ്ട്, നിങ്ങളുടെ സമർപ്പണം കഴിഞ്ഞിട്ടില്ല. യുവർ കമ്മിറ്റ്മെന്റ് ഈസ് തങ്ക് ഈസ് നിന്റെ നാവ് കഴിഞ്ഞ് പോകത്തില്ല. അതാ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ നിന്റെ കമ്മിറ്റ്മെന്റും കൺഫഷനും നിന്റെ നാക്കേലാണ് ഇരിക്കുന്നതെന്ന് ഒരിക്കൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ, കർത്താവ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനൊക്കെയും രക്ഷിക്കപ്പെടും. അതിന് മാറ്റം വന്നിട്ടില്ല. കാരണം നീ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണമെന്ന് വരികിൽ അതിന്റെ വ്യവസ്ഥ, നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറയുകയാണ്. അധര ജൽപ്പനമല്ല അവിടെ കാണുന്നത്, അധരം കൊണ്ടുള്ള ഒരു ആട്ടവും കോട്ടവും ഒരു ഒരു പ്രവൃത്തിയൊന്നും അല്ലത്. നിന്റെ വിശ്വാസം നിന്നെ തിരിച്ചു മറിച്ചിരിക്കുന്ന, നിന്നെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സ്വാധീന ശക്തിയുടെ ഏറ്റുപറച്ചിലും അധര ജൽപ്പനവും തമ്മിൽ അച്ചഗജാന്തരം ഉണ്ട് എന്ന് ഞാൻ സമർത്ഥിച്ചു കൊള്ളട്ടെ. എന്റെ വാത്സല്യം ഉള്ളവരെ, കർത്താവേ കർത്താവേ നേറ്റി പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് വിശ്വാസത്താലുള്ള നീതീകരണം പ്രസംഗിച്ച അപ്പസ്തോലനായ പൗലോസ് കൃപയാൽ മാത്രം, പ്രവൃത്തി കൂടാതെ, ന്യായപ്രമാണം കൂടാതെ, മനുഷ്യ സഹായം ഒന്നുമേ ഇല്ലാതെ, ആശ്രയിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന, പകർന്നു കൊടുക്കുന്ന ദൈവത്തിന്റെ സൗജന്യ രക്ഷയുടെ സുവിശേഷം വ്യാഖ്യാനിച്ച അപ്പസ്തോലൻ ആ സുവിശേഷത്തെ കുറിച്ച് പറയുന്നത്, ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് അവൻ എനിക്ക് കൃപയും അപ്പസ്തോലത്വവും നൽകിയിരിക്കുന്നു. റോമാലേഖനം 1:5. ജാതികളുടെ ഇടയിൽ കേവലം അധര ജൽപ്പന വിശ്വാസം വരുത്തുവാനല്ല, വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് അവൻ എനിക്ക് കൃപയും അപ്പസ്തോലത്വവും നൽകിയിരിക്കുന്നു. എന്നെ കർത്താവേ കർത്താവേ എന്ന് വായുകൊണ്ട് ഏറ്റു പറയുന്നവനല്ല, ഈ വിശ്വാസത്തിന്റെ അനുസരണം, യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളാണ്. കുഞ്ഞാടിന്റെ മണവാട്ടിയായി അവന്റെ വിവാഹ സദ്യയിൽ മഹത്വത്തോടെ പങ്കെടുക്കുവാൻ പോകുന്ന വിശുദ്ധ സഭയുടെ ഗണം എന്ന് പറയുന്നത് അനുസരണം കേട്ടവരുടെ കൂട്ടമല്ല, എന്നാൽ അനുസരിക്കുന്ന ആദ്യജാതന്മാരുടെ സംഘമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അത് ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നീതി ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലായിരുന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. എന്താണ് കർത്താവ് പറഞ്ഞ ഈ വാക്കുകളുടെ പ്രസക്തി? കർത്താവിന്റെ കാലത്ത് വേദപുസ്തകം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം വ്യാഖ്യാനിച്ചിരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഈ പണ്ഡിതന്മാരെയാണ് ശാസ്ത്രിമാർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. പരീശന്മാരെന്ന് പറഞ്ഞാൽ ഒരു അയ്മേനി സംഘം, പുരോഹിത വർഗത്തിൽ പെടുന്നവരല്ല അവർ. വേദപുസ്തകം വായിച്ച് പഠിച്ച് അത് അതേപടി അനുസരിക്കണം, അതിനുവേണ്ടി വേറിട്ട ജീവിതം നയിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഭക്തജനമാണ് പരീശ് സംഘം എന്നിൽപ്പെടുന്നത്. യൂസീഫസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പ്രസിദ്ധനായ ചരിത്രകാരൻ പറയുന്നു, യേശുവിന്റെ കാലത്ത് ഏകദേശം 6,000 പരം പരീശന്മാർ യഹൂദ്യയിൽ പലസ്തീനായി ഉണ്ടായിരുന്നുവെന്ന്. യേശു ഈ ഭക്ത സംഘങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, അവരുടെ എന്നെ പോലെ എന്റെ സഹപ്രവർത്തകരെ പോലെ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചിരുന്ന അവരുടെ നാട്ടിലെ ന്യായശാസ്ത്രിമാരെ നോക്കി അവരുടെ ഭക്തഗണത്തെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. കർത്താവ് അതിന് മുൻപ് പറയുന്ന ഭാഗങ്ങൾ വളരെ പ്രസക്തമാണ്. സമയക്കുറവിനാൽ ഞാനത് സംക്ഷേപമായി പറയട്ടെ. യേശു പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിലെ ഒരു വള്ളി അഴിക്കുവാനോ ഒരു പുള്ളിയെ മാറ്റുവാനോ അല്ല ഞാൻ വന്നത്, ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നിവർത്തിച്ച് സ്ഥാപിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എങ്കിലും ദൈവത്തിന്റെ വചനത്തിലോ കോട്ടം ഭവിക്കത്തില്ല. ആകയാൽ അതിലൂടെ ചെറു വള്ളി മാറ്റുവാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ മാറ്റി പഠിപ്പിച്ചാൽ അവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും. എന്നാൽ അതനുസരിച്ച് അതുപോലെ പഠിപ്പിച്ചാൽ അവൻ ദൈവരാജ്യത്തിൽ ഉന്നതൻ ആയിരിക്കും. എന്താണ് ഈ വള്ളി കൂടി? നോട്ട് എൻ അയോത്ത, നോട്ട് എ യോത്ത്. അയോത്ത യോത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയോത്ത എന്ന് പറഞ്ഞാൽ എബ്രായ അല്ല യവനായ ഭാഷയിലെ ഏറ്റവും ചെറിയ അക്ഷരം, ഏറ്റവും ചെറിയ അക്ഷരം. യോത്ത് എബ്രായ ഭാഷയിലെ ഏറ്റവും വില കുറഞ്ഞ അക്ഷരം. അത് അതിന് കൺസണൻസ് ഈ കായ്ക്കാ ഡായ്ക്കാ കൺസണന്റിന്റെ മലയാളം മറന്നുപോയി. ആ വാല്യൂ നശിച്ച് അത് അനുസ്വാരം ഒരു വവൽ പോലെ സ്വന്തമായി നിൽക്കാത്ത ഒരു അനുസ്വാരമായ ഒരു വവൽ സൗണ്ടിങ് ആയി പോലും മാറിയിരുന്നു. കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ വചനത്തിലെ ഒരു ടി എന്ന അക്ഷരത്തിന്റെ മേൽ നാം ഇടുന്ന ഒരു വരയുണ്ടല്ലോ, ടിയെ ടി ആക്കാനിടുന്ന വര, ജേക്കാനിടുന്ന വര, അയ്യെ അയ്യാക്കാൻ മണ്ടയിൽ കുത്തുന്നതായ ചെറിയ കുത്തം, ഇതിന്റെ ഒരു വള്ളി ഒരു കുത്തുപോലും മാറുന്നു. അത് നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കും. എന്നെ കേൾക്കുന്ന വാത്സല്യ ജീവിതമേ, ഞായറാഴ്ച ആരാധനയ്ക്കായി പോകുമ്പോൾ നിന്റെ പുരോഹിതന്റെ പ്രസംഗത്തെ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കേണ്ടതാണ്. നിന്റെ മതബോധകരുടെ പ്രസംഗ ധ്യാനങ്ങളെ കേൾക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, യേശു ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും ദൈവത്തിന്റെ വചനത്തെയും മുറിച്ചു കളയാതെ സ്ഥാപിക്കുവാൻ വന്നുവെന്ന് വരികിൽ ഞങ്ങളുടെ ആരാധനയിൽ എന്താണ് നടക്കുന്നത്? സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനത്തിന് കൊടുക്കുന്ന ആധികാരികത, മാന്യത, അതിന്റെ കീഴ്പ്പെടൽ എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥതയുള്ളവരാണ് എന്ന് ഞാൻ നിങ്ങളെ പ്രാരംഭമായി ഓർപ്പിക്കട്ടെ. അതിന്റെ വെളിച്ചത്തിലായി യേശു പറയുന്നത്, നിങ്ങളുടെ നീതി പ്രവൃത്തികൾ ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഈ പരീശന്മാരും ന്യായശാസ്ത്രിമാരും കൂടെ മോശയുടെ പ്രമാണം പഠിച്ചിട്ട് എഴുതി വെച്ചു. അവർ നല്ല കണക്ക് കൂട്ടാൻ മിടുക്കരായിരുന്നു. കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത കാലം ഓർത്തോണേ അവർ കണക്ക് കൂട്ടി വെച്ചു. മോശയുടെ ന്യായപ്രമാണം പഠിച്ചാൽ 613 നിയമങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ ആരെങ്കിലും എണ്ണിട്ടുണ്ടോ? അവര് നിണ്ണി 613 നിയമങ്ങൾ. ഈ 613 നിയമങ്ങൾ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും എങ്ങനെ അനുസരിക്കണം, എങ്ങനെ അനുസരിക്കാം, എങ്ങനെ അത് അനുസരണ കേടായിത്തീരും എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വലിയ ന്യായ തൽപരമായ വിവാദങ്ങൾ നടത്തി സ്ഥാപിച്ച ധാർമ്മികതയെ ചൂണ്ടിക്കൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതിന്റെ അർത്ഥം നമ്മൾ 613 പകരം 614 മിനിമം വേജസ് ആയി നന്നാക്കണമെന്നല്ല. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കൂടുതൽ കൂടുതൽ സംഖ്യ ഉണ്ടാക്കി മനുഷ്യൻ ഓർത്തിരിക്കാൻ മേലാത്തതും ഓ ഈ സാധാരണ ജനം ഇവർക്കൊന്നും ദൈവജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞ് ജനത്തെ അവഹേളിച്ചു തള്ളുവാനായിട്ടല്ല, ക്രിസ്ത്യാനികളുടെ നീതി ദൈവരാജ്യത്തിന്റെ നീതി ഇതിനേക്കാൾ ഉന്നതമായിരിക്കണം എന്ന് യേശു വിവക്ഷിച്ചത്. എന്താണ് കർത്താവ് അതിനാൽ അർത്ഥമാക്കിയിരിക്കുന്നത്? അത് വടിക്കണമെന്ന് വരികിൽ ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തന്നെ കാണിച്ചിരിക്കുന്ന പരീക്ഷന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെക്കാളും മേൽത്തരമായ നീതിയെ പഠിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കർത്താവ് ചെയ്യുക, ഈ ഇന്ന ഇന്ന വ്യവസ്ഥകളിൽ ഇത് നിയമവും ഇന്ന ഇന്ന വ്യവസ്ഥകളിൽ അത് നിയമലംഘനവും ആയിരിക്കും എന്നുള്ള 613 നിയമങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾക്കല്ല കർത്താവ് ഊന്നൽ കൊടുത്തത്. മറിച്ച് ദൈവത്തിന്റെ കൽപ്പനയുടെ അന്തസത്തയിലേക്ക് ഇറങ്ങി, ദൈവത്തിന്റെ കൽപ്പനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് കയറി, ദൈവത്തിന്റെ മനസ്സിലേക്ക് പ്രവേശിച്ച് പരിശുദ്ധ പിതാവിനെ പറഞ്ഞപ്പോൾ അവിടുന്ന് എന്തുദ്ദേശിച്ചു എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വ്യഗ്രതയോടും വിശപ്പോടും കൂടെ അതിനെ അനുവർത്തിക്കുന്ന നീതിയാണ് പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയേക്കാൾ ഉയർന്നതായ നീതി. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയട്ടെ. ഇന്ന് നമ്മുടെ കോടതികളിൽ നടക്കുന്ന പരിപാടിയാണ്. എന്റെ ഒരു സ്നേഹിതൻ അവന്റെ റിസർച്ച് വർക്ക് സബ്മിറ്റ് ചെയ്തു. വലിയ ഘോര മത്സരത്തിനും ദീർഘമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അവൻ പാസ്സായതായി അവർ വിവരിച്ചു. അവർക്ക് അവ വിധിയേറ്റു. പക്ഷെ ആ വിധിയേറ്റത്തിന് മുൻപ് രണ്ട് പ്രൊഫസറന്മാർ തമ്മിൽ വലിയ വാക്സമരം നടന്നു. ഒരാൾ പറയുന്നു, ഇത് ഈ യൂണിവേഴ്സിറ്റിയുടെ നിലവാരം പുലർത്തുന്ന ഒരു പ്രവർത്തന പഠന റിപ്പോർട്ടാണ്. മറ്റേയാൾ പറയുന്നു, അല്ല, എങ്ങനെയാണ് സമർത്ഥിക്കുന്നത്? കോടതിയിൽ നടക്കുന്ന ഇതാണ്. ഒരുവൻ കുറ്റം ചെയ്തു, തെളിവുണ്ടോ? അത് സംശയാതീതമായ തെളിവുകളാണോ? ഒരു കുറ്റക്കാരനെ കുറ്റക്കാരനാക്കി കാണിക്കുക എന്നുള്ളതല്ല, കുറ്റമറ്റവൻ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള വ്യവസ്ഥയാണ് ഭൂമിയിലെ ഏറ്റവും നല്ല ജുഡീഷ്യൽ സമ്പ്രദായം കൈവരിച്ചിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നും നാം എല്ലാവരും അത് കടമെടുത്തിരിക്കുകയാണ്. അമേരിക്കക്കാരനോട് ക്ഷമിക്കണമേ. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും വെറുതെ വിളപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് ഏറ്റവും ഉയർന്നതും ഉത്കൃഷ്ടമായ നിയമവ്യവസ്ഥ എന്നാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ സാരം, നിയമത്തെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് കുറ്റത്തെ കുറ്റമല്ലാതാക്കുവാനും കുറ്റമല്ലാത്തതിനെ കുറ്റമാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ അറ്റോർണി സോളിസിറ്റേഴ്സ് ഭീമമായ തുക നമ്മുടെ ഇടയിൽ നിന്നും വസൂലാകുന്നു. അങ്ങനെ ഒരു കോടതിയിൽ വാക്സാമർഥ്യത്തിന്റെ ബുദ്ധിയുടെ വൈഭവത്തിന്റെ വെളിച്ചത്തിൽ വളച്ചൊടിച്ചു മാറ്റാവുന്ന ഒരു വ്യവസ്ഥയെ കുറിച്ചല്ല കർത്താവ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. മറിച്ച് ദൈവമേ, നിന്റെ ഹൃദയത്തിന്റെ താല്പര്യം എന്ത് എന്ന് അന്വേഷിക്കുന്ന വ്യഗ്രതയുള്ള ഒരു മനോഭാവത്തിന്റെയും അനുസരണത്തെയും കുറിച്ചാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയും ഒരു ദൈവവൈദ്യന്റെ നീതിയും തമ്മിലുള്ളതായ വ്യത്യാസം. ഇത് പഠിക്കുവാനായി കർത്താവ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നതിന് ഒരു പ്രസക്തമായ ഉപദേശ വിഷയം മാത്രം നമുക്ക് പഠിക്കാം. ഞാനീ ഒരു വിഷയം മാത്രം എടുക്കുന്നത് കൊണ്ട് മറ്റുള്ളവ അപ്രസക്തമാണെന്നല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പഠിക്കുവാൻ അത്ര മാത്രമേ തരപ്പെട്ടു വരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് 5 21 വാക്യം വായിക്കാം.
കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
5:21-43 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ആന്റിതിസിസ് കാണാൻ സാധിക്കും. എനിക്കതിന് മലയാളം അറിയത്തില്ല, ഇതെല്ലാം കാണാൻ പഠിച്ചു വെച്ചേക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. 6 കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് 6 പ്രാവശ്യം കർത്താവ് ആവർത്തിച്ചിട്ടുണ്ട്. 21-43 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് അടിവര ഇടാം. വേണമെന്നതിൽ ഞാൻ പറഞ്ഞുതരാം. 21-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യം, 33-ാമത്തെ വാക്യം, 38-ാമത്തെ വാക്യം, 43-ാമത്തെ വാക്യം. ഇത്രയും പ്രാവശ്യം നിങ്ങളോ കേട്ടിട്ടുണ്ട് ഞാനോ എന്നാൽ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഒന്നിനെ നിരാകരിക്കുന്ന യേശുവിന്റെ വ്യവസ്ഥ ധാരാളം പറയുവാനുണ്ട്. ഒരു കാര്യം മാത്രം പറയട്ടെ, യേശുവിന്റെ അധികാരത്തെ ഞാനിവിടെ കണ്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതുവരെ ഉണ്ടായിരുന്നതായ സകല നിയമ ഉപദേഷ്ടാക്കന്മാരുടെയും ഉപദേശങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നാം ഇങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്, എന്തോ ഒരു അധികാരം. ന്യായശാസ്ത്രിമാരുടെയും പ്രമാണിമാരുടെയും പോലെ അല്ല, എത്ര അധികാരത്തോടെ അവൻ പഠിപ്പിക്കുന്നു, അവന്റെ വാക്ക് ഭൂതങ്ങൾ പോലും കേൾക്കുന്നു. എന്താണ് ഈ അധികാരം എന്ന് പറഞ്ഞുതരാം. ഈ ന്യായശാസ്ത്രിമാരും പരീശന്മാരും പഠിപ്പിക്കുന്നുണ്ടേ, എന്ന റബി ബി എന്ന റവിയോട് പഠിപ്പിച്ചപ്പോൾ സി ചോദിച്ച ചോദ്യത്തിന് എക്സ് വൈ സെറ്റ് റവിമാർ വരെ ഇങ്ങനെ പറഞ്ഞു എന്ന് വരികയും അതിങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ അവരുടെ ഫുട്നോട്ടുകൾ വലിയതായിരുന്നു, അവരുടെ ബിബ്ലിയോഗ്രഫികൾ വലിയതായിരുന്നു. മറ്റുള്ളവരുടെ നിന്നും സ്വീകരിച്ച പരമ്പരാഗതമായ ഉപദേശത്തിന്റെ പ്രചരിപ്പിക്കലിനും വ്യാഖ്യാനത്തിലുമാണ് അവർ അധികാരം കണ്ടിരുന്നത്. യേശു പറയുന്നു, നിങ്ങളോ കേട്ടിട്ടുണ്ട് സകല റവിമാരും മുനികളും, ഞാനോ നിങ്ങളോട് പറയും അവരുടേതിനേക്കാൾ എല്ലാം വ്യത്യസ്തവും അവരെക്കാൾ സ്വാധീനമുള്ളതുമായ ഒരു അധികാരമുണ്ട്. ചുരുക്കത്തിൽ ദൈവത്തിനു മാത്രമുള്ളതായ അധികാരം തനിക്കുണ്ട് എന്ന് യേശു ഈ ആറ് ആന്റിതീസിസുകളിൽ കൂടെ സ്ഥാപിക്കുക. അതിൽ ആദ്യത്തെ ആന്റിതീസിസ് ആണ്, നിങ്ങളോ കേട്ടിട്ടുണ്ട് കുല ചെയ്യരുത്, ഞാനോ നിങ്ങളോട് പറയുന്നു. പുറപ്പാട് പുസ്തകം 20:13 വാക്യത്തിലാണ് നാം കുല ചെയ്യരുത് എന്നുള്ള 10 കൽപ്പനകളിലെ വ്യവസ്ഥയെ കാണുന്നു. നിങ്ങളോ കേട്ടിട്ടുണ്ട് കുല ചെയ്യരുത്, ആരെങ്കിലും കുല ചെയ്താൽ അവൻ ശിക്ഷാവിധിക്ക് ഇടയായിത്തീരും. ഈ ശിക്ഷാവിധിക്ക് ഇടയായിത്തീരും എന്നുള്ളത് പഴയ നിയമത്തിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. കർത്താവ് കുല ചെയ്യുന്നവന് കൊടുക്കുന്ന ശിക്ഷയെ കുറിച്ച് മോശയുടെ ന്യായ പ്രമാണത്തിൽ പുറപ്പാട് പുസ്തകം 21 സംഖ്യാപുസ്തകം 35 പറഞ്ഞിരിക്കുന്ന കുലപാതകത്തിനുള്ള ശിക്ഷയെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കുല ചെയ്യരുത്, കുല ചെയ്യുന്നവൻ ശിക്ഷാവിധി ആകും എന്നുള്ള ദൈവത്തിന്റെ പ്രമാണത്തിന്റെ വ്യവസ്ഥ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നു, എന്താ കർത്താവ് പറയുന്നേ?
ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും.
സഹോദരനോട് കോപിക്കുന്നവരൊക്കെയും ന്യായവിധിക്ക് യോഗ്യനാകും. നാം ഇവിടെ നോക്കണം, ഇവിടെ കേവലം കുലപാതകം എന്നുള്ളത് കുലകൃത്യത്തിൽ ഒതുക്കി നിർത്താതെ കുലപാതകത്തിന് പിൻപിൽ നടക്കുന്ന മാനസിക അവസ്ഥയിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് യേശുവിന്റെ നീതി. അതാണ് ശിഷ്യത്വത്തിന്റെ നീതി, അതാണ് ദൈവരാജ്യത്തിന്റെ നീതി. ലോകരാജ്യത്തിന്റെ നീതി എവിടെയാണെന്നറിയാമോ? കുല ചെയ്താൽ അത് ഏത് സാഹചര്യത്തിൽ ഏത് ഉദ്ദേശത്തോടെ എങ്ങനെ ചെയ്തു എന്ന തെളിവുകളും അതിനെക്കുറിച്ചുമാണ് വ്യാഖ്യാനം നടക്കുന്നത്. ഞാൻ പറയാം, നിങ്ങൾ കാർ ഓടിച്ചു കൊണ്ട് പോകുമ്പോൾ അബദ്ധവശ ഒരു മനുഷ്യനെ മുട്ടി ആ മനുഷ്യന്റെ ജീവൻ പോയാൽ അത് കൊലക്കുറ്റത്തിന് തുല്യമാണോ? നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു പക്ഷേ അവർ എടുത്തു കളഞ്ഞിരിക്കും, അല്ലെങ്കിൽ അത് തുല്യമായ ഫൈനും പെനൽറ്റിയുമായി. അതുപോലെയല്ല കരുതി, അതുപോലെ തന്നെ ലോകത്തിന്റെ നിയമം അനുസരിച്ചിട്ട് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ ജീവരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കുലപാതകവും കരുതി കൂട്ടി ചെയ്യുന്ന കുലപാതകവും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഇതെല്ലാം എന്താ കാണിക്കുന്നേ? പ്രവൃത്തി പദത്തിൽ പ്രവർത്തനത്തിന്റെ വ്യഗ്രതയെ വ്യാപ്തിയെ വ്യാഖ്യാനിക്കുകയാണ് ലോക കോടതികൾ ചെയ്യുന്നത്. അത് ഏറ്റവും ഉത്കൃഷ്ടമായ രീതി. പക്ഷെ ലോകത്തന്നെ നടക്കുന്നേ, ഒരു പണക്കാരനും സ്വാധീനമുള്ളവനും വെളുത്തവനും കൊല്ലപ്പെട്ടാൽ അതിന്റെ പിന്നിൽ വലിയ അന്വേഷണങ്ങളുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ വധിച്ചു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശ്രദ്ധ മുഴുവൻ എന്തായിരുന്നു? ആ നേതാവിനെ വധിച്ച ഘാതകരെ കണ്ടുപിടിക്കുവാൻ. ഇന്ത്യയിൽ എല്ലാ ദിവസവും എത്ര പാപം പിടിച്ച ഹരിജനങ്ങളെ, എത്ര സ്ത്രീകളെ, എത്ര ദരിദ്രരെ എവിടെയെല്ലാം വെച്ച് മൃഗീയമായി തല്ലി കൊന്ന് ചടച്ച് തെളിവില്ലാതാക്കിയിട്ട്, തെളിവുള്ള കേസുകൾക്ക് പണച്ചാക്കിറക്കിയിട്ട് എത്ര ദരിദ്രന്മാർക്ക് ന്യായം മറിച്ചു കളയും. അപ്പോൾ കുല കുറ്റമായി നമ്മുടെ കോടതിയിൽ തീരണം എന്ന് വരികിൽ അപ്പം സ്വാധീനവും അല്പം പഠിപ്പും അല്പം പെരുമയും അല്പം ജനസംഖ്യാ ബലവും ഉണ്ട് എന്ന് വരികിൽ, കുലമഹിമയുണ്ടെന്ന് വരികിൽ ഇവന്റെ ജീവന് വിലയുണ്ട് അല്ലെ? അങ്ങനെയല്ലേ ലോകത്ത് നടക്കുന്നത്? എവിടെ ന്യായം? ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ അങ്ങനാണെന്ന് വരികിൽ നമ്മുടെ ഗട്ടറുകളിൽ കൂടി ഒഴുകിപ്പോകുന്ന മനുഷ്യ ജീവിതങ്ങളോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചു. ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് നൽകിയ മഹത്തായ സേവനങ്ങളിൽ ഒന്നാണ് 28 പ്രായം തികയുന്നതിന് മുൻപ് ഒരു ഭ്രൂണത്തെ, ഒരു ശിശുവിനെ ന്യായമായി ഹത്യ ചെയ്യാമെന്നുള്ളത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ സ്ഥാപിച്ചെടുത്ത ഇന്ത്യയുടെ നിയമങ്ങളിലും
അബോർഷൻ ഇപ്പോൾ ഇതിന്റെ ചർച്ചയാണ്. ഈ ബുഷിന് വേടിയ എന്നാ പറയേണ്ടത്?
മെർലിൻ വിറ്റ്വാട്ടർ ഒന്ന് പറയുന്നു, ടാക്വെയിൽ ഒന്ന് പറയുന്നു, ബുഷ് ഒന്ന് പറയുന്നു, പത്രക്കാർ അതുവിധം വ്യാഖ്യാനിക്കുന്നു. കാരണം എന്താ? ഇവിടുത്തെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ വോട്ട് മേടിക്കാനുള്ള ഒളിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്
അല്ലേ?
അബോർഷൻ നമ്മുടെ ലോകത്തിൽ എത്ര എത്ര സാധുക്കളെ, എത്ര എത്ര ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം മനുഷ്യനായി സൃഷ്ടിച്ചിരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളെയാണ് സൂര്യോദയം കാണാതെ അടുക്കു ചാലിൽ കൂടി ഒഴുക്കിവിടുന്നത്? എത്ര ജീവിതങ്ങളാണ് ദൈവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയുടെ സന്ദേശം കേൾക്കുവാൻ ഭാഗ്യമില്ലാതെ അടുക്കു ചാലിൽ വിഴുപ്പായിട്ട് ഒഴുക്കിക്കളയുന്നു? ഞാൻ പറയട്ടെ, പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ മനുഷ്യനേക്കാൾ മൃഗത്തിനാണ് വില. എതിർക്കാമോ? ഇനിയും പറഞ്ഞു, പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട നാടുകളിൽ ഒരു പട്ടിയോ പൂച്ചയോ ആയി ജനിക്കുന്നതാണ് ഇന്ത്യയിലോ ശ്രീലങ്കയിലോ ഒരു മനുഷ്യനായി ജനിക്കുന്നതിനേക്കാൾ അഭികാമം. സംശയമുണ്ടോ?
പറയാം. ഇവിടെ ധനികരായ മനുഷ്യർ മരിക്കുമ്പോൾ എന്ത് ചെയ്യും?
വിൽപ്പത്രം വേണം. അവരുടെ വിൽപ്പത്രം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആൻഡ് പൗണ്ട്സ് എങ്ങോട്ടാ പോകുന്നത് അറിയാമോ? പട്ടികളെ സൂക്ഷിക്കാൻ, പൂച്ചകളെ സൂക്ഷിക്കാൻ. നമ്മുടെ ഇടയിലുള്ള പട്ടി പൂച്ച ഭ്രമം, ഈ പട്ടിയെ പൂച്ച വളർത്താനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് ചിലവഴിക്കുന്ന തുക എത്ര ഭയങ്കരമാണ്! സൊമാലിയയിൽ ഓരോ നിമിഷവും മിനിറ്റ് വെച്ച് മനുഷ്യ കോലങ്ങൾ ചത്തു വീണുകൊണ്ടിരിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ പട്ടിയും പൂച്ചയും സുഭിക്ഷമായി തിന്നു കുടിച്ച് മത്തരായി അവർക്ക് വേണ്ടി വലിയ നെഗറ്റീവ്സുള്ളവരായി ജീവിക്കും.
ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇവിടുത്തെ ഈ വലിയ ഡിസൈനർ ഷോപ്പിന്റെ പേരറിയുണ്ട്, ലണ്ടനിലുണ്ട്, ഹാരൻസ്.
വലിയ വലിയ ധനികരമായ മനുഷ്യർ, വലിയ ധനികരമായ സമ്പന്നന്മാർ പോയി വസ്ത്രങ്ങൾ വാങ്ങുന്ന സ്ഥലമാണ്. ഞാൻ അതിനകത്ത് എത്തി നോക്കുപോലും ചെയ്തിട്ടില്ല. നിങ്ങൾ വേണ്ടി ഈ ഹാരൻസ് എന്നാൽ പറയുന്നത് പട്ടിക്കുള്ള കുപ്പായം കിട്ടും,
പട്ടിക്ക് മനോഹരമായി ഉണ്ടാവുന്ന ലെതർ ബെൽറ്റുകളൊക്കെ.
ഒരിക്കലൊരു ഫാഷൻ ഡിസ്പ്ലേയിൽ പ്രദർശിപ്പിച്ചു, ഒരു പട്ടിയുടെ ഒരു ലെതർ ബെൽറ്റിന് 56 പവൻ, അതായത് 110 ഡോളർ ഒരു ലെതർ ബെൽറ്റ്. പട്ടിയുടെ കുപ്പായങ്ങൾക്ക് അതിനേക്കാൾ വില കൂടുതൽ.
ഞാൻ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിലെ ഈ നല്ല പട്ടിയെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഏറ്റവും നല്ല ഹാരൻസിലെ വസ്ത്രം ധരിപ്പിച്ച് പെരിഗ്രി ചം ഫൂഡ് കൊടുത്ത് കുഴിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ശ്വാന ട്രെയിനിങ് കോളേജിൽ അയച്ച് ബിരുദമെടുത്ത് വെപ്പിച്ചിട്ട് വന്നാലും
പട്ടി പട്ടി തന്നെ. ദൈവത്തിന്റെ സ്വരൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും നിന്റെ പട്ടിയെ മാറ്റുവാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല.
ദൈവം അതിനൊരു രൂപവും ആകൃതിയും കൽപ്പിച്ചിട്ടുണ്ട്, അതിനൊരു സ്വഭാവം കൊടുത്തിട്ടുണ്ട്. അതിനെ നീ പോളിഷ് അടിച്ച്, നീ അതിനെ യൂണിക്കോളോ അടിച്ച്, മെത്തയിലിട്ട കൂട്ടക്കിളത്തി സൽപ്പേര് കൊടുത്ത് ഓമനിച്ച് ചാഞ്ചാലിച്ച് നടത്തും.
പട്ടിയെ കൊന്നാൽ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി അഗൈൻസ്റ്റ് ആനിമൽസ് SPCA ഭയങ്കര പത്ര വിളംബരങ്ങൾ ചെയ്യും. എന്നാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്നല്ല, പാശ്ചാത്യതയെ അംഗീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അനേകം മനുഷ്യ കുഞ്ഞുങ്ങൾ ചോരക്കത്തകളായി ഒരു ചൊടുവുന്നവർ എവിടെ അത്യുന്നതന്റെ വ്യവസ്ഥയെ മാറ്റുവാൻ കഴിയില്ല. ഞാനും കുറെ കാലം ഓർഡിനേഷനിലെങ്കിലും പാസ്റ്ററായി കർത്താവിനെ സേവിച്ചു. എനിക്ക് മനുഷ്യരുടെ സംഘർഷങ്ങൾ അറിയാം. ഒരു മനുഷ്യനൊരു അബോർഷനെ കുറിച്ച് ചിന്തിക്കുന്ന ഘട്ടങ്ങളിൽ അവരോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപയുടെ വ്യാപാരം അവരിലേക്ക് പകരുന്നത് കാണുവാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. എന്റെ വിടുക്കല്ല, പരിശുദ്ധാത്മാവിന്റെ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ പരിഹരിക്കുന്ന ആ ശക്തി. മനുഷ്യ സംഘർഷങ്ങൾ അറിയാൻ മേലാത്ത ഒരു മനുഷ്യനായി, ഒരു ഇൻസെൻസിറ്റീവ് ജന്തുവായിട്ടോ ഒരു റോബോട്ടോ ആയിട്ടോ അല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഐ നോ ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ സ്ട്രഗിൾസ് ദാറ്റ് പീപ്പിൾ അണ്ടർഗോ. അക്ഷരത്തെറ്റുകളെയും പിശകുകളെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഒരു പിശകാണ് ഒരു അക്ഷരത്തെറ്റ്, അതിനെ മാറ്റിക്കളഞ്ഞ് അതിനെയും മനോഹരത ഉള്ളതാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. മനുഷ്യന്റെ കൊലപാതകത്തിന് നീ കൂട്ടുനിന്ന് നിന്റെ കൈകളെ ചോര കൊണ്ട് നിറച്ചിട്ട് രക്തമാണോ കുറ്റത്തോട്? എന്ന് പറയുന്ന, അയ്യോ ആ ഗതികേട് എന്റെ സഹോദര സഹോദരി നിന്റെ കുടുംബത്തിൽ വരാതിരിക്കട്ടെ. വളരെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഒരു വനിതാ ഡോക്ടർ എന്നെ വളരെ ആശ്വസിപ്പിച്ച്, വളരെ സംരക്ഷിച്ച്, ഭക്ഷണം വസ്ത്രം നൽകി പ്രാർത്ഥിച്ച്, കർത്തൃവേലയിൽ ഞാൻ ഒന്നുമില്ലാതെ എന്ന കാലത്ത് എന്നെ സഹായിച്ചു. ആ പ്രിയ ആന്റി പല പ്രാവശ്യങ്ങളോട് പറഞ്ഞിരുന്നു, മോനെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ താലൂക്ക് ആശുപത്രിയിൽ വരുന്ന ഏറ്റവും കൂടുതൽ അബോർഷൻ കേസസ് 14-ഉം 17-ഉം വയസ്സുള്ള അവിവാഹിത വ്യക്തികളിൽ നിന്നാണ്. എന്തൊരു കഷ്ടം. കുല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നീതി ന്യായശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ അതിൽ ലംഘിക്കുന്നില്ല എന്നൊരു കടക്കുന്നില്ല എന്നിവരിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മുടെ ചുറ്റും സംഘർഷാവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളോട് യേശുവിന്റെ ജീവന്റെ വചനം അറിയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ തരട്ടെ. നിങ്ങൾ പോകുന്ന ദേവാലയങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആ പുള്ളിയോ അതിന്റെ മൊട്ടോ അതിന്റെ അധികാരമോ അവന്റെ ജീവനോ എടുത്തു കളയുന്നു എന്നുവരികിൽ ദുഃഖത്തോടെ സത്യത്തിന് വേണ്ടി നിൽക്കുക. കർത്താവ് നിങ്ങളെ മാനിക്കും. ശരി, ഇത് പ്രവൃത്തി മണ്ഡലത്തിലെ കാര്യം മാത്രമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ ന്യായശാസ്ത്രിമാരുടെ നീതിയെ കടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് കടന്നൊന്ന് ചിന്തിക്കണം. നീ എങ്ങനെയാണ് ഈ ഹത്യയ്ക്ക് പിന്നിലുള്ളതായ മനുഷ്യവികാരം പോലും മൃത്യുവിന് സമമായി തീരും എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതാണ് ആഴം, അതാണ് ഇറങ്ങിച്ച അടിസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. ഒഴിവ് കഴിവില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതത്തിന്റെ ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു ജീവിതം മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ ഹിതം എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, ഒഴിവ് കഴിവുകൾ പറയുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നു. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വായിച്ചാട്ടെ അതിന് 22-ാമത്തെ വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നു,
സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാണ്, സഹോദരനോട് നിസ്സാരായെന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും.
സഹോദരനോട് കോപിക്കുന്നവനെല്ലാം എന്തായിത്തീരും?
ന്യായവിധിയിലായിത്തീരും.
സഹോദരനോട് കോപത്തോടെ മൂഢാ എന്ന് പറഞ്ഞാൽ
ന്യായാധിപ സഭയുടെ മുമ്പിൽ
നിൽക്കേണ്ടതായിരുന്നു. ലേവിയ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അയൽക്കാരനോട് കോപിക്കുന്നതിനെ അവിടെ ശാസിച്ചിട്ടുണ്ട്. ഇസ്രായേൽക്കാരിൽ ആരാണ് അയൽക്കാരൻ എന്നുള്ളത് വലിയ സംവാദ വിഷയമായിരുന്നു. സാധാരണഗതി അവർ മനസ്സിലാക്കിയിരുന്നത് അവരുടെ അയൽക്കാരൻ ആരെന്ന് ചോദിച്ചാൽ സഹ ഇസ്രായേല്യനാണ്, കൂട്ട ഇസ്രായേൽ പൗരജനതയോട് ബന്ധമുള്ള ഇസ്രായേൽക്കാർ മാത്രമേ ആരായുള്ളൂ, അയൽക്കാരനായുള്ളൂ. ഈ വ്യാഖ്യാനത്തെയും ഉപദേശത്തെയും ഖണ്ഡിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് നല്ല ശമരിയക്കാരന്റെ ഉപമയിൽ കൂടെ പഠിപ്പിച്ചത്. എന്ത്? ഇസ്രായേൽക്കാര ശമരിയക്കാരൻ ഇന്ത്യ അയൽക്കാരനല്ല, ആരംഭിച്ചു ഇസ്രായേലിയൻ മാത്രമല്ല, അയൽക്കാരൻ ശമരിയക്കാരനും നിന്റെ അയൽക്കാരൻ ആണ് എന്നുള്ളത്. അപ്പോൾ അയൽക്കാരനോട് കോപിക്കരുത് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിലെ വാക്കുകൾ. ഇവിടെ കർത്താവ് പറയുന്നത് നിന്റെ അയൽക്കാരനോട് നിന്റെ സഹോദരനോട് നീ കോപിക്കും. ആ ദീർഘവും വ്യാപ്തവുമായ അയൽക്കാരൻ കോപിച്ച് അവനോട് നീ മൂഢാ എന്ന് പറയും. ദൈവരാജ്യത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി മനസ്സിലായോ? വീണ്ടെടുക്കപ്പെടാത്ത വാക്കുകൾ ദൈവരാജ്യത്തിന്റെ ഈ ഡിക്ഷണറിക്കകത്തില്ല. നമ്മുടെ പഴയ പിതാക്കന്മാർ പ്രമാണിമാരായി വലിയ ഫിഷറിയും എടുത്ത് ചാരകസറയിൽ കിടന്ന് കിണ്ടിയും വെച്ച് മുറുക്കി തുപ്പി പോലെ നിന്ന് കിടക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് ഡിക്ഷണറിയിലില്ലാത്ത ഒരു അക്ഷര ശ്ലോകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കോപിച്ചാലും കോപിച്ചില്ലേ? ഒരു ദൈവത്തിന്റെ പൈതലായി നമ്മുടെ പിതാക്കന്മാർ തീർന്നപ്പോൾ അവർ ചെയ്തത് ഈ ശബ്ദ ലേഖനങ്ങളെ ഉന്മൂലനം ചെയ്ത് കളയുക എന്നുള്ളതായിരുന്നു. അത് ഇംഗ്ലീഷ് ഭാഷയിലാണെന്ന് വരികിൽ വ്യത്യാസമൊന്നുമില്ല. മലയാളത്തിൽ കോപം വരുമ്പോൾ പറയുന്നത് അശ്ലീലവും കുലഭ്യവും അലഭ്യവും സായിപ്പിന്റെ ഭാഷയെ പറഞ്ഞാൽ അത് നല്ലതുമാണെന്ന് ധരിക്കുന്നത് ദൈവരാജ്യത്തിന് ചേരുന്നതല്ല. ഇവിടെ കർത്താവ് ഇതുപോലെയുള്ള അശ്ലീല പദങ്ങളുടെ ഒരു പട്ടിക നിരത്തി വയ്ക്കുകയല്ല,
വഹിക്കുന്നതും ജീവന സാക്ഷ്യം വഹിക്കുന്നതും അല്ലാത്ത ഒരൊറ്റ വൃദ്ധാലാപം വരാതിരിപ്പോൾ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ എന്ന് സംഘത്തിലക്കാരനെ പോലെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിട്ടിരിക്കാം. ഒരു ബന്ധക്കോസുകാരനെ, ഒരു ദൈവവൈതലിനെ, രക്ഷിക്കപ്പെട്ട ഒരു ദേഹിയെ കണ്ടാൽ അവന്റെ സാധാരണ സംഭാഷണത്തിൽ നിന്നറിയണം ഇവന്റെ ഉള്ളിൽ ഒരു ശക്തി കടന്ന് വ്യാപരിക്കുക. ഈ കറപ്ഷൻ, ഈ മരണം, ഈ ലോകത്തിന്റെ മയക്കത്തെ അതിജീവിക്കുന്ന ജയിക്കുന്നതായിട്ടുള്ള ഒരു പുനരുത്ഥാന നവീന ശക്തി ഇവന്റെ ഉള്ളിൽ ഉണ്ടെന്ന് നാവുകൾ വളച്ചെടുക്കുന്ന വാക്കുകളിൽ കൂടെ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. അതാണ് വീണ്ടെടുപ്പിന്റെ മഹാത്മ്യവും വ്യത്യസ്തതയും എന്ന് പറയുന്നത്. നീതി പരിശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കണക്കുന്നില്ല എങ്കിൽ ഈ ദൈവരാജ്യത്തിൽ കണക്കുകയില്ല. വാത്സ്യന്റെ സഹോദര കർത്താവോട് പറഞ്ഞത്, നീ കോപത്തോടെ സഹോദരനോട് മൂടാ എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്തവനെ, വില കുറഞ്ഞവനെ, നാശയോഗ്യനെ, ശപിക്കപ്പെട്ടവനെ എന്നൊക്കെ അരിശപൂർവം നീ പറഞ്ഞാൽ ചുരുക്കത്തിൽ നീ അവനെ അഴിക്കുന്നില്ല. പിന്നെ നീ കോപ ശകാര വാക്കുകളിൽ നിന്റെ ആ അരിശത്തെ ആക്കി തീർത്താൽ അത് ഉലവാതകത്തിന് സമമാണ്. നാം പലപ്പോഴും വിചാരിക്കും ഭർത്താവിന് തോന്നിയതുപോലെ പെരുമാറാൻ പറ്റിയ ഒരു പാവ സ്ത്രീ എന്നുമാണ് ഈ സ്ത്രീ ഭാര്യ. കാരണം എന്നാ, സ്ത്രീ പുരുഷന് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കട്ടെ, ഈ സാധനത്തിലും കീഴ്പ്പെട്ടിരിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ മാന്യ ജീവിതത്തോട് നിന്നോട് പങ്ക് ചേർത്തിരിക്കുന്ന ജീവിതത്തെ സ്ത്രീ ബലഹീന പാത്രമാകയാൽ അവളെ അവഹേളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അയച്ചാട്ടെ 1 പത്രോസ് 3:7.
അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്,
ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്,
വിവേകത്തോടെ
ഭാര്യമാരോടുകൂടെ വിവേകത്തോടുകൂടെ വസിച്ച്
സ്ത്രീജനം ബലഹീന പാത്രമെന്നും,
സ്ത്രീജനം ബലഹീന പാത്രമെന്നും
അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത്,
അവർ കൂട്ടവകാശികൾ, കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത്
അവർക്ക് ബഹുമാനം കൊടുപ്പി,
അവർക്ക് ബഹുമാനം കൊടുപ്പി. ഭാര്യയെ ബഹുമാനിക്കാണെന്ന്, അതായത് ഗുഡ് മോർണിംഗ് സാർ എന്ന് ബോസിനോട് പറയുന്ന പോലെ അത്തയ്ക്ക് ഭാര്യയോട് കാണണം. പറഞ്ഞാൽ മലയാളക്കരയിലെ മനുഷ്യർക്ക് ഇഷ്ടപ്പെടത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ആരെയും പിടിച്ച് കീഴ്പ്പെടുത്താനൊന്നും പുരുഷന്മാർക്ക് അധികാരമൊന്നും കൊടുത്തിട്ടില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. നിന്റെ ഭാര്യയ്ക്ക് വിവേകക്കുറവുണ്ടെന്നൊരുങ്കിൽ, ഒരു ന്യൂനതയുണ്ടെന്നൊരുങ്കിൽ നീ മുട്ടേലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂപത്തെ, ജീവത്തെ രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ എത്ര മനോഹരമായിട്ട് തരും. നീ പ്രഹരിക്കാനും നീ ഉളിയിട്ട് തേക്കാനും പിടിക്കാനും കൊട്ടുവഴി എടുക്കാനും ഒക്കെ പോയാൽ മാന്യ സഹോദരാ കോടിയും വളഞ്ഞേ നടത്തുള്ളൂ. മാത്രമോ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. പലപ്പോഴും ഒരു സ്ത്രീയിൽ ഒരു ബലഹീനത ഉണ്ടെന്ന രീതിയിൽ അവളെ അവഹേളിക്കുക എന്നുള്ളതാണ് ലോക സംസ്കാരം. ദൈവത്തിന്റെ വചനം പറയുന്നത് സ്ത്രീജനം ബലഹീന മാത്രമാകിയാൽ അവരെ ബഹുമാനിക്കില്ല. അതിന് വലിയ വ്യാപ്തിയും അർത്ഥവുമാണ്. സമയക്കുറവിനാൽ ഞാൻ വ്യാഖ്യാനിക്കാതെ ഇതുകൊണ്ട് കുടുംബത്തിൽ നമുക്ക് സഭായോഗത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. ആഴ്ചയിലെയും തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ കർത്താവ് വന്നിരിക്കുന്ന കൂട്ടവകാശിയെയും നിന്റെ മക്കളെയും സംരക്ഷിച്ചിട്ട് ആരാധനായോഗത്തിനുമായിട്ട് കടന്നു പോകണം. ഇല്ല എന്നുവരെങ്കിൽ 1 തിമോത്തിയോസിന്റെ 2 അധ്യായത്തിൽ പറയുന്ന ചില വാക്യങ്ങൾ അനുസരിക്കാൻ പറ്റത്തില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുരുഷത്വത്തിനൊരു പുതിയ വ്യാഖ്യാനം. പണ്ട് കാലത്ത് മനുഷ്യർ ധരിച്ചിരുന്നത് അല്പം ശൗര്യവും അപ്പം അല്പം പണ്ടേടവും അല്പം മീശവിരിക്കലും ഒക്കെ ഉണ്ടേനെ പുരുഷത്വമാകുകയുള്ളൂ. പുരുഷത്വം കാണിക്കാൻ എന്ന് പറഞ്ഞാൽ തന്റേടി ആയിരിക്കുക എന്നുള്ളവൾ. എന്റെ ഒരു സ്നേഹിതൻ എന്റെ മകളെ, അയാൾ അവളുടെ ഭർത്താവ് എടുത്തിട്ട് അങ്ങ് പ്രഹരിക്കും. പക്ഷെ നല്ല ഒരു മനുഷ്യനെ കേട്ടോ, പക്ഷെ അദ്ദേഹത്തിന് ശൗര്യം കയറിയാ പിന്നെ കഴിഞ്ഞാടാം. വാരി എടുത്തിട്ട് തേങ്ങ പൊതിക്കുന്ന പോലെ അങ്ങ് പൊതിക്കും. അപ്പൊ ഈ പ്രശ്നം തീർക്കാനായ സഭയിലെ മൂപ്പന്മാരും എല്ലാവരും കൂടെ കൂടി പ്രശ്നം കൊത്തപ്പോൾ കൊച്ചൻ അമ്മ പറയാം, കൊലക്കൊമ്പ മുക്കത്തെ ഞങ്ങളുടെ മോനെ അല്പം കൂടുതൽ കോപം, മൂക്കിന്റെ അറ്റത്താ ശൗര്യം. മോൻ ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശാസിക്കാതെ അത് കുടുംബത്തിന്റെ മഹിമയായി വ്യാഖ്യാനിക്കുന്ന എത്ര ജഡിക ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്.
പുരുഷത്വത്തിന് ഒരു പുതിയ വ്യാഖ്യാനം വേണം. ബലഹീനമായതിനെ, കെൽപ്പ് കുറഞ്ഞതിനെ, ശക്തി കെട്ടതിനെ എടുത്തിട്ട് ഉരുത്തുന്നത് പുരുഷത്വത്തിന് യോജിക്കുന്നതല്ല.
എന്താണെന്നറിയാമോ? ആകയാൽ നിങ്ങൾ കൂടി വരുമ്പോൾ സഹോദരന്മാർ പുരുഷന്മാർ സകലവിധ വാഗ്വാദവും വഴക്കും ഉപേക്ഷിച്ചിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ.
അടിക്കാൻ പോകുന്ന കൈ ഉയരട്ടെ. ശകാരിക്കുന്ന വാക്ക്, കോപവും വാഗ്വാദവും എല്ലാം, ചണ്ടയും കലഹവും ഉപേക്ഷിച്ചിട്ട്
വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ.
അതാണ് വീണ്ടെടുക്കപ്പെട്ട കരത്തിന്റെ മഹിമ, വീണ്ടെടുക്കപ്പെട്ട പുരുഷത്വത്തിന്റെ ശ്രേയസ്സത.
നമുക്ക് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യത്വം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പറയുന്നു, നിന്റെ സഹോദരനോട് നീ കോപിച്ച, നീ അവനെ ശകാരിച്ച, നീ അവനോട് മൂഢ എന്ന് വിളിച്ച,
ബഹുമാനിക്കാതെ നീ അവനോട് വർത്തമാനം പറഞ്ഞാൽ എന്ത്?
നീ കുറ്റക്കാരനായിത്തീരുന്നു. നിന്റെ നീതി ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കടക്കുന്നില്ല എന്ന് വരികിൽ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ആകയാൽ വത്സല്യ സഹോദര, ഇങ്ങനൊരു പ്രശ്നം നിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരികിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? നീ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ, അതാണ് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നീ ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ നിന്റെ കൂട്ടുകാരന് നിന്നോടൊരു വിരോധമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായാൽ
പൂജിത വസ്തു അവിടെ വെച്ചിട്ട് ചെന്ന് നിരപ്പ് പ്രാപിച്ചു കൊടുക്കും.
ആ നിരപ്പ് പ്രാപിക്കാതെ ഞാൻ എന്നോടൊരു ഒരു 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 സഹോദരൻ ഈ കഴിഞ്ഞ ദിവസം ന്യൂജേഴ്സിയിൽ വെച്ച് പറയുകയായിരുന്നു. അവരുടെ ഇടവപ്പള്ളി കയ്യസ്തുതി സമാധാനം കൊടുക്കും. സമാധാനം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മാർത്തോമ സമുദായത്തിന്റെ കാര്യം ഞാൻ പറയാം. ഈ സമാധാനം കൊടുക്കുമ്പോൾ ജനമെല്ലാത്തിലും വിഷയാലംബുരാൻ കൃപയും സമാധാനവും നമ്മുടെ ഇടയിൽ സർവദാ വാഴുമാറാകട്ടെ. വിഷയാലംബുരാൻ കൃപയും സമാധാനവും നമ്മുടെ ഇടയിൽ സർവദാ വാഴുമാറാകട്ടെ.
വിഷയാലംബുരാന്റെ സമാധാനം വാഴണമെന്നതിൽ കഴിഞ്ഞ ഇലക്ഷൻ വഴക്കൊണ്ടാക്കി പിരിഞ്ഞ് നീയും അവനും കൂടെ ഒരു രമ്യത പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ കയ്യസ്തുതി കൊടുക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്നോട് സ്നേഹം പറയാ, കയ്യസ്തുതി വരുമ്പോഴത്തേക്ക് മുഖ്യന്മാർ പലരും ആ ഇടത്തെ വാതിലിലൂടെ വെളിയിലേക്ക്
അവരൊന്ന് ചുമച്ച് തുപ്പി തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കി, തൊണ്ട കൊണ്ടാ കയ്യസ്തുതി കൊടുക്കുന്നതെന്ന് തോന്നുന്നു, തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കിയേച്ച് കയറി വരും. എന്തിനാണെന്നറിയാമോ?
വിശുദ്ധകുർബാന സ്വീകരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ആരാധനയ്ക്കായിട്ട് നീ പോകുമ്പോൾ നിന്നോട് ആരെങ്കിലും പിണങ്ങിയിരിക്കുന്നുവെന്ന്, നീ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നല്ല, നിന്നോട് ആരെങ്കിലും പിണങ്ങിയിരിക്കുന്നു. നിന്റെ മനസ്സ് ബോധ്യം വന്നാൽ നിന്റെ നിവേദിത വസ്തു അവിടെ വെച്ചിട്ട് സഹോദരനുമായി ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്ന് അറിയാമോ? കോപിച്ചാൽ സൂര്യൻ നിന്റെ കോപത്തിന്മേൽ അസ്തമിക്കാതിരിക്കട്ടെ. എഫേസ്യ ലേഖനം 5:14 അധ്യായത്തിലാണ് വായിക്കുന്നത്, കോപിച്ചാൽ നിന്റെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കാതെ ഇരിക്കട്ടെ, സത്താൻ ഇടം കൊടുക്കാതെ ഇരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ദൈവത്തിന്റെ പൈതലെ, നീ കോപിച്ചേച്ച് ഭാര്യയോട് നിരപ്പ് പ്രാപിക്കാതെ, നിന്റെ കുഞ്ഞിനെ ആവശ്യമില്ലാതെ കാരണം കൂടാതെ അടിച്ചിട്ട് നിന്റെ പൈതലിനോട് നീ ക്ഷമ ചോദിക്കാതെ, എന്റെ പൈതലിനോട് ക്ഷമ ചോദിക്കൂ. നാം മാതാപിതാക്കളായ നാം കുഞ്ഞുങ്ങളും കേട്ടോട്ടെ, കുഞ്ഞുങ്ങൾ നിങ്ങളെ ആവശ്യമില്ലാതല്ലെന്ന് മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത്ര എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ശരി, നമ്മൾ കുഞ്ഞുങ്ങളെ അടിക്കുന്ന പല സമയത്തും നാം എത്രമാത്രം അവർ ചെയ്യുന്ന കുറ്റത്തിന് യോഗ്യമായ ശിക്ഷയാകുകയും അവരുടെ കുറ്റം ലഘുവാണ്. ഒരു കടലാസ് വലിച്ചു കിടക്കണം, ഒരു ഡോളറിന്റെ ഒരു ഒരു ബോൾ പെൻ പൊട്ടിച്ചു കാണും, ഒരു പെൻസിൽ ഒടിച്ചു കാണും. 10 സെന്റിന്റെ കുറ്റം ചെയ്തു കഴിയുമ്പോൾ കൊച്ചിന് കനത്ത പ്രഹരം. കാര്യമെന്ന, കൈബലമുള്ളത് കൊണ്ടാണ്, അധികാരത്തിന്റെ ദുർവിനിയോഗം. ദൈവത്തിന്റെ സന്നിധിയിൽ നീ കുറ്റത്തിന് അതിന് ഉത്തരവാദിത്വം പറയേണ്ടതാണ്. മകനെ ബാലശിക്ഷയിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ സൗമ്യവാസം കോപിഷ്ടനായ മനുഷ്യൻ ചെയ്യുന്നത് പോലെ നിന്റെ കോപത്തെ അഴിച്ചു വിടുവാനല്ല, ഉത്തരവാദിത്വപൂർവമായി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കണമെന്ന്. ഒരു പിതാവായിട്ടിരിക്കാൻ പ്രയാസം, വലിയ പ്രയാസം. നിന്റെ കുഞ്ഞിനെ കാരണമെന്നിയെ നീ അഴിച്ചുവെന്ന് വരികിൽ നിന്റെ കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് മകനെ മകളെ, അപ്പ കോപിച്ചു, അമ്മയ്ക്ക് തെറ്റുപറ്റി, ഞാൻ എന്നെ അടിച്ചത് ഘോരമായി പോയി, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കുഞ്ഞു നിന്നെ കെട്ടിപ്പിടിച്ച് ഊത്തുന്നു. നിന്റെ കുഞ്ഞിനെ നീ കൃപയുടെ ക്ഷമയുടെ ബാലപാഠങ്ങൾ നിന്റെ വീട്ടിൽ വെച്ച് നീ പഠിപ്പിച്ചു കൊടുക്കും. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് അതിന്മേൽ ഒപ്പിട്ട് വ്യവസ്ഥയാക്കി തരും. നിന്റെ പ്രാർത്ഥന അനുഗ്രഹവും
സുഗന്ധവുമായി ദൈവസന്നിധിയിലെത്തുകയും ചെയ്യും.
ആരാധനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ നിന്നോട് വല്ലവർക്കും പിണക്കമുണ്ടെന്ന് മനസ്സ് തോന്നിയാൽ ചെന്ന് മെരവേച്ച് പോകാനാ പറയുന്നത്. എന്റെ വാക്യത്തിന്റെ കോപത്തെ കുറിച്ച്, ശകാര വാക്കുകളെ കുറിച്ച്, ദൈവത്തിന്റെ വചനത്തിൽ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിന് യോഗ്യമാകുന്ന നീതി ഇത്ര ഘനവും ആഴവും ഉള്ളതാണെന്ന് വരികിൽ, ഇനി കർത്താവ് പറയുന്ന ചില വാക്കുകളെ കുറിച്ച് നമുക്ക് വേഗത്തിൽ വായിക്കാം. വിശുദ്ധമത്തായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ളതായ വാക്യങ്ങളെ വായിക്കാം.
കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമെന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചരിത്രത്തെ അടിക്കുന്നവന് മറ്റേത് തിരിച്ചു കാണിക്കുക.
മതി, കണ്ണിന് പകരം കണ്ണ്, പിന്നെ
പല്ലിന് പകരം
പല്ല്. ചുരുക്കത്തിൽ, നിന്റെ കണ്ണൊരുത്തൻ എടുത്തു കളഞ്ഞാൽ അവന്റെ അടുത്ത കണ്ണ് നീ കുത്തിപ്പറിച്ച് കളയുക എന്നുള്ളതിന്റെ വ്യവസ്ഥയുണ്ട്. അത് തെറ്റായ വ്യാഖ്യാനം. വ്യവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, ഒരു കോടതി ന്യായം വിധിക്കുമ്പോൾ ഇസ്രയേലിൽ കുറ്റത്തിന് തുല്യമായ ശിക്ഷയെ കൊടുക്കാവൂ എന്നുള്ള കോടതി വ്യവസ്ഥയാണ്. അല്ല, വഴിയിൽ കാണുന്നവർക്കെല്ലാം നിയമം കയ്യിലെടുക്കാവുന്ന വ്യവസ്ഥയിലെത്തി. അങ്ങനെ നാം ഒരു ജഡ്ജിയായിരിക്കുമ്പോൾ ഒരുത്തന്റെ ഒരു കണ്ണൊരുത്തൻ അടിച്ചു കളഞ്ഞാൽ അവന് കൊടുക്കാവുന്ന, കുറ്റവാളി കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാമോ? ഒരു കണ്ണ് വരെ നശിപ്പിക്കുക. അത് കൂടുതലാകുന്നു. ഞാൻ നേരത്തെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതിനോട് പറഞ്ഞത് ഇതിനോട് യോഗ്യമാണ്. ഇങ്ങനെ നിങ്ങൾ പ്രതികാരം ചെയ്യുന്ന വ്യവസ്ഥ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ഒരുവൻ നിന്റെ കണ്ണത്തടിച്ചാൽ മറ്റേ കണ്ണും കാണിച്ചു കൊടുക്കും. എനിക്കിത് പഠിപ്പിക്കാൻ പറ്റിയ ഒറ്റ രീതിയിൽ, ഞാൻ ഈ കർത്താവിദാസിനെ അടിക്കത്തോലെ നിങ്ങൾ മേടിക്കണ്ട. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാനായിട്ട് മാത്രമാണ്, ധൈര്യമായിട്ട് നിന്നുള്ളു. ശബ്ദം കേട്ടാൽ ഞാൻ എന്റെ ഇവിടെ അടിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലെ? ശരി, ഞാൻ ഈ കർത്താവിദാസിനുമായി കോപിച്ചു ഒറ്റ അടി കൊടുത്ത മറ്റേ കർണം കാണിച്ചു തരാൻ പറഞ്ഞാൽ കർത്താവിദാസിന് ഇങ്ങനെ തിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെ ഇടത്തുകൊണ്ടോ അടിക്കുന്നു? അല്ല, ഞാൻ പോയി ഇങ്ങനാണോ അടിക്കുന്നത്? അല്ല, ഈ കർത്താവിന്റെ ദാസനെ മറ്റേ കണ്ണത് അടിക്കുമ്പോൾ ഞാൻ ബാക്ക് ഹാൻഡ് സ്ലാപ്പ് ആണ് കൊടുക്കുന്നല്ലേ. ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചാൽ മറ്റേ കണ്ണത്ത് പുറം കൈ കൊണ്ടാണ് വീശി അടിക്കും. എനിക്ക് വരും വെച്ച് ഇസ്രയേലിന്റെ വ്യവസ്ഥയിൽ മിഷ്നായിൽ പറയുന്നത്, ആരെങ്കിലും പുറം കൈ കൊണ്ട് ഒരുവനെ അടിച്ചാൽ അവന് കനത്ത ശിക്ഷ കൊടുത്തു. നമ്മുടെ നാട്ടിൽ മുഖത്തെ കാർക്കിച്ചു തുപ്പുന്നത് പോലെയുള്ള, ചെരുപ്പ് കൊണ്ട് അടിക്കുന്നത് പോലെയുള്ള ഇസ്രയേലിന്റെ ഘോരമായ ഇൻസൾട്ടാണ് പുറം കൈ കൊണ്ടുള്ളതായ അടി എന്ന് പറഞ്ഞു. എന്റെ കർത്താവ് പറഞ്ഞു, കണ്ണിന് പകരം കണ്ണെടുക്കുവാൻ നീ പോകരുത്. നിന്റെ കണ്ണത്തൊരുത്തിനടിച്ചാൽ മറ്റേത് നീ കാണിച്ചു കൊടുക്കും. നിന്നെ ഒരുവൻ അവഹേളിച്ചാൽ നീ അതിന് മറുപടി പറയാതെ നീ അവഹേളനത്തിന് പകരം കുറച്ചുകൂടെ അവഹേളനം സഹിക്ക. കാര്യം എന്താണെന്നറിയോ? പറഞ്ഞുതരാം. ഒരുത്തൻ നിന്റെ അകത്തെ ഉടുപ്പെടുത്താൽ നിന്റെ പുറം കുപ്പായം കൂടെ കൊടുക്കുക. ഇസ്രയേലിൽ വ്യവസ്ഥയുണ്ട്. എന്താണെന്നറിയാമോ? ഒരുത്തന്റെ പുതപ്പിനെ പണയമായിട്ട് എടുക്കരുത്. നീ അത് എടുത്താൽ തന്നെ സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ നീ എടുത്തിരിക്കുന്ന അവന്റെ പുതപ്പും പുറം കുപ്പായും തിരിച്ചുകൊടുക്കുക. അത് ഈ പാവം പിടിച്ചവൻ രാത്രിയിൽ തണുത്ത് മരവിച്ച് മരിച്ചു പോകാതിരിക്കാനായിട്ട് പരിപാടിയാണ്. കർത്താവ് പറഞ്ഞു, ഒരുത്തന്നിന്റെ അകത്തെ വസ്ത്രം നീ ഒരുത്തനോട് കടമ്പെട്ടിരിക്കുക. അവന്റെ കടം വീട്ടാനായിട്ട് തിരിച്ചു വന്ന ഈ ബാങ്കുകാരൊക്കെ ഉണ്ടല്ലോ, ഈ മോർഗേജ് തിരിച്ചു കൊടുക്കാൻ മേലാത്തപ്പോൾ ഇവക്ഷനായിട്ട് വരുന്നത് പോലെ നിന്റെ അടുക്കലേക്ക് ഒരു പറ്റം കുണ്ടാകണമായി ധനാധ്യം കടന്നു വരിക. നീ അവന് കടപ്പെട്ടിരിക്കുക. അവൻ നിന്റെ ഉള്ളിലെ ഉടുപ്പെടുത്താൽ ദൈവത്തിന്റെ പൈതലെ നീ നിന്റെ ജാക്കറ്റ് ഊരി അവനെ കൊടുക്കുക. അതിനകത്ത് മർമ്മം. നിന്നോട് ഒരുവൻ ഒരു മൈല് നടക്കുവാൻ പറഞ്ഞാൽ നീ ഒരു എക്സ്ട്രാ മൈൽ പോകുക. ഒരു റോമൻ പട്ടാളക്കാരനുണ്ടായിരുന്ന അവകാശങ്ങളിൽ ഒന്നായിരുന്നു അവന്റെ കിറ്റ്ബാഗ് ചുമക്കുവാനായിട്ട് നാട്ടുകാരെ റോമൻ പൗരന്മാരല്ലാത്തവരെടുക്കാം. ഏതൊരു റോമൻ പട്ടാളക്കാരനും ഒരു റോമൻ പൗരനല്ലാത്തവനോട് എന്റെ ചുമട് ചുമടക്കാന്ന് പറഞ്ഞാൽ 1000 ചുമട്ടടി, അതായത് അവരുടെ ഒരു മൈൽ ഇവൻ ചുമക്കണം, ഒന്നിനു മോനെ ചുമക്കരുത്. അതുകൊണ്ടാണ് വയലിൽ നിന്നും കുറയനക്കാരനായ ഷിമോൻ കടന്നു വന്നപ്പോൾ അവനെ പട്ടാളക്കാർ പിടിച്ച് യേശുവിന്റെ കുരിശ് അവന്റെ മേലാക്കിയത്. ഷിമോനെ, നീ എത്ര ഭാഗ്യവാൻ! നീ അന്ന് നിന്റെ മുതുകു വയ്യായെന്നു, നിന്റെ കാല് വയ്യായെന്നു, നിനക്ക് നടുവട്ടലാണെന്നു പറഞ്ഞ് പിലാവിക്കൊണ്ട് നീ ആ കുരിശ് ചുമന്നിരുന്നെന്ന് വരികിൽ നീ നിന്റെ മക്കൾ ക്രിസ്തു യേശുവിൽ പ്രസിദ്ധരായി തീരുമായിരുന്നു.
ഷിമോന്റെ വീട്ടിൽ കുറേനക്കാരന്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുമ്പോൾ അവന് പറയുവാനൊരു സാക്ഷ്യമുണ്ട്. വയലിൽ നിന്നും പണത് ക്ഷീണിതനായി വരുമ്പോൾ പട്ടാളക്കാരൊരു കൂശന്റെ മേൽ ആ കൂശിൽ തകർത്തു വന്നപ്പെട്ട് ഒരുവൻ മാത്രം മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവനിൽ അവന്റെ രക്തം ചിന്തിയത് നിമിത്തം അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പരിച്ച് കിട്ടി. അതുകൊണ്ട്
റോമയിലെ സഭയ്ക്ക് വിശുദ്ധ പൗലോസ് എഴുതുമ്പോൾ പറയുകയാണ്, ക്രിസ്തുവിൽ പ്രസിദ്ധനായ അലക്സാണ്ടറിന്റെയും രൂഫസിന്റെയും
ഇല്ലേ,
ഇത് ഈ കുറേനക്കാരനായ ഷീമോന്റെ മക്കളെ കുറിച്ച് ഈ കുരിശ് ചുമക്കാൻ ചോൾ ഏൽപ്പിച്ചു കൊടുക്കുക.
കുരിശിന് ചുമലേൽപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, ഒരുത്തൻ അന്യായമായി അവഹേളിച്ചാൽ നീ അത് സഹിക്കുക, റിട്ടയറേറ്റ് ചെയ്യരുത്.
കാര്യം എന്താണെന്നറിയാമോ? ഒന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നാം കാണുന്നു, ക്രിസ്തുവും നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കും, അവനിൽ കുറ്റമൊന്നും ഇല്ലാതെ അവൻ നിഷ്കളങ്കൻ ആയി. നമ്മുടെ ആകൃത്യങ്ങളിൽ അവൻ ദണ്ഡിപ്പിക്കപ്പെട്ടും ശിക്ഷിക്കപ്പെട്ടുമിരിക്കാൻ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് യേശുവിന്റെ അനുസരണത്താൽ കൊണ്ടുപോയി. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ സഭ പ്രാരംഭകാലത്ത് മലങ്കരയിൽ വളർന്നപ്പോൾ അനേകർ ഇതിനെ അക്ഷരമൃതി അനുസരിച്ചതാണ്. എത്ര ദൈവമക്കൾ യേശുവിനെ അനുസരിച്ചതിനാൽ വീട്ടിൽ നിന്നും പിതൃസ്വത്തവകാശം ഇല്ലാത്തവരായി വിവാഹിതരായി പോയിട്ടുണ്ട്. എത്ര ദൈവമക്കൾക്ക് യേശുവിനെ അനുസരിച്ചതിനാൽ ദൈവസഭയോട് ചേർന്നതിനാൽ പിതൃസ്വത്തവകാശം കിട്ടാതെ ഭവനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പിന്നെ ഇവരുടെ പിള്ളേരൊക്കെ അമേരിക്കയിലൊക്കെ ചെന്ന് കാശുകാരായി കഴിഞ്ഞപ്പോൾ നിരന്തരം എയർമെയിൽ മിനിസ്ട്രീസും പുനരാരംഭിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന നല്ലൊരു ഭാഗ്യ വനിത ഇവിടെ വന്നു. അവൾ ചണ്ഡീഗറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യയായി പി ജി എയിൽ ആ ദൈവത്തിന്റെ ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ബൈബിൾ ക്ലാസ് നടത്തുവാൻ പോയി. 65 പരം മലയാളി പെൺകുട്ടികൾ നേഴ്സിംഗിന് പഠിക്കുന്ന പി ജി എയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് വരികയാണ്. ഓരോറ്റ പെൺകുട്ടിയുടെ സാക്ഷ്യത്തിന്റെ വാചകത്തിന്റെ വെളിച്ചത്തിൽ അവർ അനേകർ സ്നാനപ്പെട്ടു, ദൈവസഭയോട് ചേർന്നു. അവളെ വീട്ടിൽ നിന്നും അടിച്ചു പുറം. ആര് വിവാഹം കഴിക്കും, ആര് പഠിപ്പിക്കും, ആര് വിവാഹം കഴിപ്പിക്കും? വളരെ ഭാരത്തോടെ അവൾ ദൈവത്തെ സേവിച്ചു, കർത്താവോ അവളെ മാനിച്ചു. ഇന്ന് അവളെ നിർമ്മിച്ചവരെല്ലാം അവൾക്ക് സ്തുതി പാടുന്നവരായി തീർന്നിരിക്കുകയാണ്. ഇതാണ് എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത്. നിങ്ങളുടെ വയലുകൾ പിടിച്ചെടുത്തപ്പോൾ നിങ്ങൾ കേസിന് പോയി, നിങ്ങൾ അപമാനം സഹിച്ചു, നഷ്ടവും കോട്ടവും ഉള്ളവരായി തീർന്നു. എന്തിന്? നിങ്ങൾ കണ്ണുവെച്ചിരുന്ന, നിങ്ങൾ നോക്കിയിരുന്ന ഭാഗ്യദേശത്തെ കുറിച്ച് ഓർത്തപ്പോൾ. ദൈവത്തിന്റെ വൈകലെ, ഇന്നൊരു 30 വർഷത്തിന് മുൻപ് കേരളക്കരയിൽ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്ന സകല പിതാക്കന്മാരും മാതാക്കന്മാരും ഇതുപോലെ കഷ്ടം അനുഭവിച്ച് ദൈവത്തെ സേവിച്ചവരാണ്, വിശ്വാസം സ്വീകരിച്ചവരാണ്, അടിച്ചപ്പോൾ തിരിച്ചടിക്കാതിരുന്നവരാണ്, കളിയാക്കിയപ്പോൾ തിരിച്ച് മറുപടി പറയാതിരുന്നവരാണ്. അവർക്കൊരു മറുപടി ഉണ്ടായിരുന്നു. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കുവാൻ ഭാഗ്യം തന്നതിനായിട്ട്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പിടിച്ചതിനായിട്ട്, യേശുവിന്റെ ആണിപ്പാടിനോട് ചേർത്ത് ബന്ധിച്ചതിനായിട്ട് ഹല്ലേലൂയ ശബ്ദം ഉയർന്നു. ശകാരമില്ലായിരുന്നു. ആ കുറ്റിയിൽ കുരുത്തതിന് കൃപയാൽ ശകാരമില്ലാതെ ഇരുന്നിരുന്നു. അവെന്താണ് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കാതെ ശത്രുവിനെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ സ്വന്തം പേഴ്സണൽ ശത്രുക്കളെ പകയ്ക്കുക എന്നുള്ളത്. ഞാനിത് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പല മനുഷ്യരും ഏറ്റവും പകയ്ക്കുന്ന ആരാന്നറിയോ? അപ്പനെ, സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യയെ, സ്വന്തം ഭർത്താവ്. പിന്നെ നമ്മളെ, ഞാൻ ജർമ്മനിയിൽ ആദ്യം പോയടങ്ങി. നമ്മുടെ മലയാളികളായ മനുഷ്യരൊക്കെ, ഞാൻ ഈ സായിപ്പന്മാരുമായിട്ടൊക്കെ ഈ ജർമ്മൻ പഠിക്കാൻ പോയി ഏറ്റുമുണ്ട്. അപ്പൊ നമ്മുടെ മലയാളികളൊക്കെ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അവരെന്നോട് പറയും, എന്ത് പറഞ്ഞു? ഞാൻ അന്നൊരു ഭോഷനായിരുന്നു, എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കാര്യം 3 വർഷം മുമ്പില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ അവരോട് വലിയ പഠിക്കും, ഞങ്ങളുടെ ഇന്ത്യയിൽ കുടുംബങ്ങളൊന്നും ഇങ്ങനെ പൊട്ടിച്ചതറി പോകത്തില്ല, ഞങ്ങളുടെ അപ്പനും അമ്മയും കണ്ടുവെക്കുന്ന പെണ്ണുങ്ങളെ ഞങ്ങൾ കല്യാണം കഴിച്ചാലും ഞങ്ങൾ ഒരേ കുടുംബത്തിലിരിക്കും, ഞങ്ങളുടെ മക്കൾ പത്ത് അപ്പന്മാരെ കാണത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ വലിയ മോറൽ വൈരസ്യമൊക്കെ അടിച്ചാടുന്നു. എന്നെ എന്നെ സ്വീകരിച്ചു കൊണ ടുപോയ മലയാളികളൊക്കെ ഞാൻ ഈ വൈരസ്യം പറയുമ്പോൾ ഇങ്ങനെ കൈയടിഞ്ഞു വരും. ഇപ്പോൾ ഞാൻ ചിന്തിക്കുക, സ്നേഹമുള്ളത് കൊണ്ടാണോ നമ്മുടെ കുടുംബങ്ങൾ പൊളിയാതിരിക്കുന്നത്, അതോ സമൂഹത്തിന്റെ ഭയം നിമിത്തമാണോ? കുഞ്ഞുങ്ങളെ കല്യാണം നടക്കത്തില്ല എന്ന ഭയമുള്ളത് കൊണ്ടാണോ? ഉപേക്ഷിക്കപ്പെട്ട് വരാനും പുനർവിവാഹം ചെയ്യുവാനും ഉള്ള വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടല്ലേ? അതിന് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടല്ലേ? തനിച്ചു പാർത്താൽ സംരക്ഷണമില്ലാത്തൊരു തലമുറ ആയതുകൊണ്ടല്ലേ? പകച്ചിട്ടും വിദ്വേഷിച്ചിട്ടും സ്നേഹമില്ലാഞ്ഞിട്ടും ഉറുക്കാതെ ഒരു കൂടാരത്തിന് കീഴെ ഒരു റൂഫിന് കീഴെ ശത്രുക്കളെ പോലെ കീരിയും പാമ്പും പോലെ കഴിയുന്നത്? അതുകൊണ്ടല്ലേ അപ്പന് മകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അയ്യോ വാഴയായതിനും നല്ലതെന്ന് പറയുന്നത്? എത്ര മുളേച്ഛമായ വാക്കുകൾ അനുഗ്രഹിക്കുന്നതിന് പകരം ശകാര വാക്കുകൾ പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഒരേ വീട്ടിനകത്ത് കിടക്കുകയാണ് പ്രശ്നം, നാട്ടുകാർ അറിയുകയാണെന്ന് വരികിൽ സമൂഹത്തിലെയും സഭയിലെയും സ്ഥാനം പോകും. പക്ഷേ കലഹം കുറുക്കാനറിയത്തില്ല, പകയാണ്. യേശു ക്രിസ്തു പറയും, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുവിൻ. ഈ ഞാൻ ചിന്തിക്കാം, ഒരു വീട്ടിൽ അമേരിക്കക്കാരായ എന്റെ കൊച്ചു കുഞ്ഞു സഹോദരൻ ശ്രമിക്കണം, ഞാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് പറയണം. ഒരു 30 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു വീട്ടിൽ 10 കോഴിയുണ്ട്. ഈ 10 കോഴിയും മുട്ടയിട്ട ഈ മുട്ടയിൽ എത്ര എണ്ണം വീട്ടിലെ കുഞ്ഞുങ്ങൾ കഴിക്കും? ചാച്ചനും കൊടുക്കും, മൂത്ത മോനും കൊടുക്കും, പെൺപിള്ളാർക്കില്ല, ബാക്കി വിറ്റ് മത്തി മേടിച്ച് എല്ലാവരും കൂടി എടുക്കും. അപ്പൊ ആരായി പറഞ്ഞാൽ അവന് മുട്ടയുണ്ട്, അവന് പാലുണ്ട്, അവൻ താമസിച്ച് എഴുന്നേറ്റാൽ മതി, അടുക്കളയിൽ വെള്ളം പോരണ്ട, തേച്ച് കഴുകണ്ട, അവനിങ്ങനെ ചാരികശാലയിൽ ഇരുന്നാൽ മതി, ഈ വീട്ടിലെ ദേവവക വൃന്ദങ്ങളായ സ്ത്രീകൾ എല്ലാ പണി ചെയ്തു. മലയാളക്കരയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെന്ന് അറിയിക്കി പെണ്ണുങ്ങളെ മതി. കേരളത്തിന് എന്തെങ്കിലും സാമ്പത്തിക ഭദ്രത ഉണ്ടെന്ന് അറിയും. പുരനിറഞ്ഞു നിൽക്കുമെന്ന് ഒരിക്കൽ കരുതി നീ ഭയപ്പെട്ടിരുന്നിന്റെ മകൾ, അവളവിടെ സുഖവും സന്തോഷവും വിവാഹവും മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഈ വലിയ കോൺക്രീറ്റ് കൊട്ടാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? കഴിവുള്ളതിനെ കേൾപ്പുള്ളതിനെ സ്നേഹിക്കുകയും കേൾപ്പ് കെട്ടതിനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുകയാണ് മലയാള സംസ്കാരം എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ട് പഠിത്തത്തിൽ മിടുക്കനായവനെ, ശ്രേഷ്ഠനായവനെ, നല്ല ജോലിയുള്ളവനെ, മിടുക്കനെ സ്ഥാപിക്കുകയും അവന് നല്ല വസ്ത്രം കൊടുക്കുകയും അവന് നല്ല ആഹാരം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ കേൾപ്പ് കേട്ടതിനെ പകച്ചെപ്പോഴും നീ വള്ളത്തിലിടാ, നീ ഗുണം പിടിക്കത്തിലിടാ, നീ നിനക്ക് ഒരു നന്മയും വരത്തില്ല, ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരെ വിലയിടിക്കുക. യേശു പറയുന്ന എന്നാണെന്നറിയാമോ? നല്ലതിനെ, കായബലമുള്ളതിനെ, മനോഹരമുള്ളതിനെ, സ്നേഹിതനെ, നന്മ ചെയ്യുന്നവനെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾ പുറജാതികളെ പോലെയായി. അവരും നന്മ ചെയ്യുന്നവർക്ക് പ്രത്യുപകാരം ചെയ്യുന്നു, തങ്ങളെ വന്ദനം ചെയ്യുന്നവർക്ക് അവരും വന്ദനം ചെയ്യുന്നു. എന്റെ വാത്സല്യ സഹോദരന്മാരെ, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കടക്കുന്നില്ല എന്ന് വരികിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അർത്ഥാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കേണ്ടതായിരിക്കും. ഞാന് പൂനായിൽ നിന്നും ട്രെയിനിൽ കേരളത്തിലേക്ക് വരികയാണ്. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ റിസർവേഷൻ, AC സ്ലീപ്പർ കോച്ചിൽ റിസർവേഷൻ ഉള്ള ഒരു IASകാരൻ അദ്ദേഹത്തിന്റെ സീറ്റ് നശിച്ച് എന്റെ അടുക്കൽ വന്നിരുന്നു. അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല. ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് പത്രം ഏതോ കണ്ട് അദ്ദേഹവും ഞാനോട് വർത്തമാനം പറയാൻ തുടങ്ങി. ഇയാൾ ശബരിമലയ്ക്ക് പോകുന്നു, എന്റെ ഉള്ളെത്തി കത്താണെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്നവനാണ് വിശ്വാസമുള്ളവന്. ഇപ്പൊ സൂചന പറയണം, ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് ഇയാൾ എറണാകുളത്ത് ഇറങ്ങുന്നതിന് മുമ്പേ എനിക്ക് ഇതിനോട് യേശുവിനെ കുറിച്ച് സാക്ഷി പറയാൻ ഒരു തന്നിടം തരണേ, ഇയാൾ IASകാരന എന്നാൽ എനിക്ക് തന്നിടം തരണേ. സംസാരിക്കാൻ തുടങ്ങി. ആ മനുഷ്യന്റെ വാക്കുകൊണ്ട് എറണാകുളം സ്റ്റേഷനിൽ എത്തിയപ്പോൾ അയാൾ എന്നോട് വാക്യം പറഞ്ഞു, ഒരു കാര്യം സഹോദര ഞാൻ സമ്മതിക്കുന്നു, ഭാരതം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തത്വസംഹിതയാണ് അഹിംസയുടെ പ്രമാണം എന്ന് പറയും. നീ കുല ചെയ്യരുത്, മറ്റുള്ളവരെ ഹനിക്കരുത്, എന്നാൽ യേശുവിൽ ഇതിനേക്കാൾ എല്ലാം വലുന്നതായ ഒരു പ്രമാണം യേശുവിന്റെ എത്തിക്സ് എന്താണെന്നറിയാമോ? അഹിംസയിൽ ഒതുങ്ങുന്നതല്ല, റിറ്റാലിയേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതല്ല, മറിച്ച് നിന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിന്റെ ശത്രുവിനെ സ്നേഹിപ്പീൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞാലല്ല, യേശുക്കാരനെ ദൂഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നറിയായികയാൽ അവരോട് ക്ഷമിക്കണം. യേശു ശീമോൻ പത്രോസിനോട് ക്ഷമിച്ചു കൊടുത്തു, അവനെ തിരിച്ച് വീണുപോയ സ്ഥാനത്താക്കി, അവനെ വിശ്വസിച്ചു, അവനെ ആദരിച്ചു, ഉത്കൃഷ്ടമായ ശുശ്രൂഷ അവന് നൽകി, അവനോടുകൂടെ ഇരുന്ന് അവന്റെ വാക്കുകളെ താങ്ങി, ദൈവത്തിന്റെ സഭയെ അവന് കൂടെ പണി. വീണുപോയതിനാൽ അവനെ പകച്ച് തള്ളുകയായിരുന്നു, വീണുപോയതിനാൽ സ്നേഹിച്ച് സ്നേഹിച്ച് മടക്കി കൊണ്ടുവരികയായിരുന്നു ശീലം. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, സ്നേഹിക്കുക എന്ന് പറയുന്നതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അനുവദിച്ച സമയത്തിനുള്ളിൽ ഞങ്ങൾ എന്തായി സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞു ഇന്ന് രാത്രികളെ സ്നേഹിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങൾ ഇന്ത്യയിലാണ്, ഇന്ത്യക്കാരോടാണ് ആദ്യം യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ അവരെന്റെ അടുത്ത് തന്നെ അറിയാമോ, അവരൊരു മഹാകാവ്യ ഇന്ത്യനെ സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവ സ്നേഹത്തെ കുറിച്ച് വലിയൊരു മഹാകവിത എഴുതിയനെ ദൈവം തന്റെ പുത്രനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാണെന്നറിയാമോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പുത്രനെ നൽകിയ സ്നേഹം, കൊടുക്കുന്ന സ്നേഹം, അനുസരിക്കുന്ന സ്നേഹം, പ്രവർത്തിക്കുന്ന സ്നേഹം, ഇല്ലായ്മ ചെയ്യുന്ന സ്നേഹം, സ്നേഹിക്കുവാൻ കഴിവില്ലാത്തതിന് വേണ്ടി മഹത്തുക്കളെ ഉപേക്ഷിക്കുന്ന സ്നേഹം, പ്രവർത്തനമാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ സഹോദരൻ മുട്ടുള്ളപ്പോൾ പ്രവർത്തിക്കാതിരുന്നാൽ പൊയ്യാണ്, അത് പൊടിയാണ് എന്ന്. ഇതിനടിസ്ഥാനമായി ചില വാക്യങ്ങൾ ദൈവവചനത്തിനുണ്ട്, ഞാൻ പറയാം. ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ നാം കാണുന്നു, സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ, സ്വന്തം കുടുംബത്തിൽ മുട്ടുള്ളവർക്ക് വേണ്ടി കരുതാത്തവൻ അവിശ്വാസികളെക്കാൾ കഷ്ടം. ഞാൻ പറയുന്നതല്ല, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചത്, സ്വന്തം കുടുംബത്തിൽ മുട്ടുള്ളവർക്ക് വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ കഷ്ടം.
തനിക്കുള്ളവർക്കും പ്രത്യേകാൽ സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു.
സ്നേഹം എന്ന് പറഞ്ഞാൽ കരുതലാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനോട് മോനെ നല്ല സ്നേഹമാണെന്ന് പറഞ്ഞ് താരാട്ട് പാടിച്ചോണ്ടിരുന്നാൽ സ്നേഹം വരത്തില്ല. കർത്താവിന്റെ വിലയേറിയ ദാസൻ അബ്രഹാമിന്റെ ആത്മകഥയിൽ ഒരു സംഭവം വായിച്ചത് ഞാൻ ഓർത്തു. താൻ ഒരു ബാലകനായിരുന്നപ്പോൾ തന്റെ കണ്ണിൽ ചുണ്ണാമ്പ് വീണു. തന്റെ അമ്മയോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ചുണ്ണാമ്പ് വീണ കണ്ണിൽ ചുടിയോരയൊടിച്ചാൽ അത് സുഖം പ്രാപിക്കും. ആ അമ്മ വാത്സല്യ മഹതിയായിരുന്ന സ്ത്രീരത്നം തന്റെ മകന്റെ കണ്ണിൽ ചുണ്ണാമ്പ് വീണപ്പോൾ ഒരു കത്തി എടുത്ത് സ്വയം എടുത്ത് തന്റെ അറിവനുസരിച്ച് ചോരയിങ്ങനെ ചുടുചോര കണ്ണിലൊഴിച്ച ചുണ്ണാമ്പിനെ കഴുകിക്കളഞ്ഞ് അതാണ് സ്നേഹം എന്ന് പറയും. അതാണ് സ്നേഹം എന്ന് പറയും. നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചു കൊടുക്കണം, എത്ര ത്യാഗപരമായിട്ടാണ് അവർ നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്കൊന്നും അറിയത്തില്ല. പിള്ളേര് പറയും, എന്നെ ലൈബ്രറി കൊണ്ടുപോയില്ല, എനിക്ക് സൈക്കിൾ മേടിച്ചു വന്നില്ല, എന്റെ നാട്ടുകാർക്കെല്ലാം അതെന്തായിരുന്നു. നീ അറിയുന്ന കുഞ്ഞെ, നീ ഉടുത്ത് അണിഞ്ഞ് ഉണ്ട് ഉറങ്ങിക്കിടന്നപ്പോൾ നിഷേധിക്കാൻ അറിയാവുന്ന ചില ജീവിതങ്ങൾ അടുക്കളയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നീ എലുപാലി പോകാതെ വളർന്നു നീ ഓർത്തുകൊണ്ട്. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. പാശ്ചാത്യർ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഭാരതത്തിലെ ത്യാഗമയമായ സ്നേഹത്തെ കുറിച്ച്, മാതൃക സ്നേഹത്തെ കുറിച്ച് അവർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ കരുതുക, ഇല്ലാത്തവന് കരുതുക, മുട്ടുള്ളവന് കരുതുക, ബലഹീനമായതിനെ താങ്ങുക, സംരക്ഷിക്കുക, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. മലയാളികളായി നിങ്ങൾ എന്നോട് പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പണിയാം, നിങ്ങൾ സമയം അനുവദിച്ചില്ലേ. ഞാൻ ഈ ഗുഡ് ന്യൂസ് വായിച്ചു. അങ്ങനെ ഞാൻ ഈ അടുത്തിടെ ഗുഡ് ന്യൂസ് വായിച്ചപ്പോൾ കാനഡയിലെ പെന്തക്കോസ്തുകാരുടെ മഹത് സമ്മേളനത്തെ കുറിച്ച് വായിച്ചു. എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടായ ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തി. 10-ാമത് 11-ാമത് എന്നതായിരുന്നത് 10-ാമത് കൺവെൻഷന്റെ പരമായി 10 പേർക്ക് വീട്, 10 പേർക്ക് പഠന സഹായി, 10 പേർക്ക് വിവാഹ സഹായി, ഉദ്ദേശിച്ചതിലധികം പണം വന്നു. ആ നാട്ടിലെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി ഇവർ കരുതുന്നു. ഞാനിപ്പോൾ വളരെ സ്തോത്രം കർത്താവെ, നാട്ടിലെ ദരിദ്രരെ മറക്കാതെ ഈ സമ്പത്ത് പ്രാപിച്ചിരിക്കുന്ന സഹോദരങ്ങൾ അനുസരിക്കുന്നല്ലോ സ്തോത്രം. ഞാൻ വളരെ അവരെ പ്രശംസിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. അറിയാനെന്നറിയാമോ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ ദാസന്റെ വീട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ പെൺകുഞ്ഞുങ്ങളെ വിളിച്ചു വെച്ചു, മോളെ അമേരിക്കയിലെ നമ്മുടെ ഒരു മാന്യ മഹതിക്ക് ഒരു സാരി മേടിക്കാൻ എത്ര രൂപയാകും? അച്ഛാ, നാട്ടിൽ പോയി നല്ല സാരി മേടിക്കുന്നതിൽ ഒരു $750 കുറഞ്ഞതാണ്. അത് ആരംഭമാണ്. ഡിസൈനർ സാരി മേടിക്കണമെന്ന് വളരെ വലിയതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ ഇവിടുത്തെ സഹോദരന്മാർക്ക് ഒരു സൂട്ട് മേടിക്കണമെന്നൊരു ഏറ്റവും കുറഞ്ഞ സൂട്ട് സെയിലിൽ വരണമെന്നൊരു $750 കഴിഞ്ഞ് കിടക്കുന്നല്ലേ വരുന്നത്. ഇത് അതിനേക്കാൾ വില പറഞ്ഞ് നാട്ടിൽ മേടിക്കണം മേടിക്കണം. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മുടെ ഇടയിൽ നമ്മളൊരു യോഗത്തിന് പോകണമെന്ന് വരികയും ചുരുങ്ങിയത് ഒരു $500 ഫിറ്റിംഗ്സ് ഇട്ടുകൊണ്ടാണ് നമ്മളൊരു യോഗത്തിന് പോകുന്നത്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ വാർഡ്രോബുകൾ തുറന്നു നോക്കണം, എത്ര പട്ട് സാരികൾ ഇങ്ങനെ പളപ്പൻ തിണുങ്ങിയാണ് നിൽക്കുന്നത്. ഒരു ചോദ്യം, അതിലൊന്നില്ലെന്ന് വരികിൽ അതിൽ ഒരെണ്ണം കുറഞ്ഞു പോയാൽ നിങ്ങളുടെ ആളത്തിന് എന്തെങ്കിലും കുറവ് വന്നോ? ആരും അറിയത്തില്ല, ആരും അറിയത്തുപോലുമില്ല. ഒരെണ്ണം കൂടുതലുണ്ടല്ലോ അറിയത്തില്ല, ഒരെണ്ണം കുറച്ചുണ്ടല്ലോ അറിയത്തില്ല. ഞാൻ എന്തിനാ ഇതെല്ലാം പറഞ്ഞേ പറയാം സഹോദരന്മാരെ. ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കയ്യിൽ അവർ സ്ക്രീൻ ചെയ്തിരിക്കുന്ന 500 വീടിന്റെ ആപ്ലിക്കേഷനും, ഈ 500 വീടിന്റെ ആപ്ലിക്കേഷന് ഒരു വീടിന്റെ ചെലവ് വരുന്നത് എത്രയാണെന്നറിയാമോ? $250. 4000-ൽ പരം വരുന്ന സമ്പൽ സമൃദ്ധരായ ബന്ധക്കോസുകാർ 10 വീട് വെച്ചപ്പോൾ അക്കരയിരുന്ന് ഞാൻ സന്തോഷിച്ചു. ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഒറ്റ സാരി വേണ്ട എന്ന് വെക്കുക, ഒരു സൂട്ട് വേണ്ട എന്ന് വെക്കുക. കർത്താവെ, ദൈവസ്നേഹം കുറഞ്ഞ ഇവർക്ക് നീ കൊടുക്കണമേ ഞാൻ പ്രാർത്ഥിക്കാം. ഈ 500 വീട് ഒറ്റ വർഷം കൊണ്ടെന്നല്ല, ഒറ്റ മാസം കൊണ്ട് പണിയാൻ അമേരിക്കയിലെ പെന്തക്കോസ്കാരിൽ ധനമുണ്ട്. പിന്നെ എന്നതാ കുറവ്? കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക, ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി കരുതുക, സ്വകുടുംബത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കരുതുക, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വെളിപ്പെട്ട് വരുന്നതായ സ്നേഹം. ഒട്ടുവളരെ ഇനിയും പറയുവാനുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. പ്രിയരെ, കർത്താവ് പറഞ്ഞു എന്ത്? നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ന്യായശാസ്ത്രന്മാരുടെയും നീതിയെ കടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കും, പല വർഷങ്ങളിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീതിയുടെ ന്യൂനതകളെ നിങ്ങൾക്ക് ബോധ്യമാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പ്രസംഗം കേട്ടിട്ട് മാർക്കിട്ട് കടന്നു പോകുവാനല്ല വരുന്നത്. ഇന്നൊരു സമർപ്പണത്തിന്റെ ശുശ്രൂഷ ഇവിടെ നടക്കട്ടെ. ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് വിനയപ്പെടട്ടെ, അഹരങ്ങളൊന്ന് പൂശിക്കപ്പെടട്ടെ, ഗർവുകളൊന്ന് മാറ്റപ്പെടട്ടെ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് നിരക്കാത്ത ഹുങ്കാര ഭാവങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, അലിഞ്ഞു പോകട്ടെ. കരങ്ങളും ഹൃദയവും നാവും മനസ്സും ഒന്നുകൂടെ ക്രൂശിനോട് ചേർന്ന് ബന്ധിക്കപ്പെടട്ടെ, നമ്മുടെ പേഴ്സുകളൊന്ന് പൂശിക്കപ്പെടട്ടെ, നമ്മുടെ ഈ വ്യാജഭാവങ്ങളൊന്നും മാറ്റിക്കോട്ടെ. യേശുക്രിസ്തു പറഞ്ഞതുപോലെ പിതാവിന്റെ ഇഷ്ടം അന്വേഷിച്ച് വ്യക്തതയോടെ ചെയ്യുന്ന നീതിയുടെ മക്കളായി തീരുവാൻ, ഒഴിഞ്ഞു കഴിഞ്ഞു മാറുന്നവരല്ല, താല്പര്യപൂർവ്വം വിശപ്പോടെ വ്യക്തതയോടെ പിതൃഹിതം അനുസരിക്കുന്ന അന്വേഷിക്കുന്ന ദൈവ മക്കളായി തീരുവാൻ നമുക്കിന്ന് രാത്രി നമ്മളെ തന്നെ ഈ സ്നേഹിച്ച യേശുവിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചോരണം സ്നേഹിച്ച യേശുവിന് സർവം ഉറ്റ് നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ, നമ്മെ ആദരിക്കുന്നവൻ, നമ്മെ ഉയർത്തിയവൻ, നമ്മെ താങ്ങുന്നവൻ, സംരക്ഷിക്കുന്നവൻ. ഒരു ബലഹീനതയുണ്ടെങ്കിൽ തള്ളിക്കളയാതെ മനസ്സറിവോ വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ, ദയയ്ക്ക് വേണ്ടി കരയുമ്പോൾ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിഞ്ഞ് നിന്നെ ചേർത്തണയ്ക്കുന്നു. ലോകം നിന്നെ വിധിയെഴുന്നിരിക്കും, പക്ഷേ ദൈവത്തിന്റെ സാധ്യത നീ ഏറ്റുപറയുമ്പോൾ വർദ്ധിക്കുകയാണ്. ഉപേക്ഷിക്കാത്ത യേശുവിൻ രാത്രി ഉത്കൃഷ്ടമായ നീതി എന്ന് നിറവേറുന്നതിനായി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു.